was saying how from the beginning of time the devil has constantly said God's commands are impossible to keep.
ആരംഭം മുതൽ സമയത്തിന്റെ ആരംഭം മുതൽ തന്നെ ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുവാൻ വളരെ ഭാരമുള്ളവയാണ് എന്ന് പിശാച് തുടർമാനമായിട്ട് ലോകത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നാം ചിന്തിച്ചത്.
That's what he told Eve.
ഏദൻ തോട്ടത്തിൽ ഹവ്വായോടും പിശാച് ഇത് തന്നെയാണ് പറഞ്ഞത്.
See, God has told you not to eat from that tree.
ദൈവം പറഞ്ഞു ആ വൃക്ഷത്തിന്റെ ഫലം നീ ഭക്ഷിക്കരുത്.
But see how God's made you in such a way, you got a great longing for it.
എന്നാൽ ദൈവം ആ ഫലം ഉണ്ടാകുവാൻ അനുവദിച്ചത് അതിനെ കുറിച്ചൊരു ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ ഉള്ളതാണ്.
In your life, in your body, there's a longing for that.
നമ്മുടെ ഈ ജഡത്തിൽ അത് ഭക്ഷിപ്പാൻ തക്കുന്ന വലിയൊരു ആഗ്രഹം ഓർത്തോട് കൂടിയാണ്
സൃഷ്ടിച്ചിരിക്കുന്നത്.
അപ്പോൾ പിശാച് അവയോട് ചോദിക്കുകയാണ് ഇത്ര നല്ല ഫലം എന്തുകൊണ്ടാണ് ദൈവം നിനക്ക് അത് തടഞ്ഞു
വെച്ചിരിക്കുന്നത്.
അത് കണ്ടാൽ നിന്റെ വായിൽ വെള്ളം ഊറുന്നുണ്ട്, നിനക്ക് അത് ഭക്ഷിക്കുവാൻ വളരെ ആഗ്രഹമുണ്ട്. ഇങ്ങനെയുള്ള ദൈവത്തിന്റെ കൽപ്പന എങ്ങനെയാണ് നമുക്ക് പ്രമാണിക്കുവാൻ കഴിയുന്നത്? അതുകൊണ്ട് പിശാച് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിനക്ക് ദൈവത്തിന്റെ കൽപ്പന നിഷേധിക്കേണ്ടി വരും.
And all through for 4000 years every man believed God's commands cannot be obeyed.
കഴിഞ്ഞ 4000 വർഷമായിട്ട് എല്ലാ മനുഷ്യരോടും പിശാച് പറയുന്നത് തന്നെയാണ് ദൈവത്തിന്റെ കൽപ്പന അത് അനുസരിക്കുവാൻ പ്രയാസമുള്ളതാണ്.
And that's how everybody lived.
അങ്ങനെയാണ് 4000 വർഷത്തോളം ജനങ്ങൾ ജീവിച്ചത്.
God gave his laws to Israel but Israel also believed it's impossible to keep it.
ദൈവം തന്റെ പ്രമാണങ്ങളും കൽപ്പനകളും ഇസ്രായേലിന് കൊടുത്തു എന്നാൽ അത് പാലിക്കുവാൻ ഇസ്രായേലിനും കഴിഞ്ഞില്ല.
And then finally Jesus came.
അതിന്റെ അവസാനത്തെങ്കിൽ യേശു ലോകത്തിൽ അവതരിച്ചു.
And if he had lived as God and kept those commandments then that's not a great thing.
എന്നാൽ യേശു ലോകത്തിൽ വന്നപ്പോൾ ഒരു ദൈവമായിട്ട് ജീവിച്ചിട്ട് ആ കൽപ്പന അനുസരിച്ചെങ്കിൽ അതൊരു വലിയ വിഷയമാകുമായിരുന്നില്ല.
But when he limited the use of the powers he had as God and lived as a man then he could be an example for us.
എന്നാൽ തന്റെ ദൈവത്വം പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു വെച്ചിട്ട് അതായത് തന്റെ ദൈവശക്തി എല്ലാം പരിമിതപ്പെടുത്തിയിട്ട് നമ്മളെ പോലെ ഒരു സാധാരണ മനുഷ്യനായി ഈ ജഡത്തിൽ ജീവിച്ചിട്ട് ദൈവത്തിന്റെ കൽപ്പനകൾ പൂർണ്ണമായും പ്രമാണിച്ച് കാണിച്ചതാണ് കർത്താവ് തന്ന നല്ലൊരു മാതൃക.
You know it took me 17 18 years to understand this truth after I was born again.
ഞാൻ വീണ്ടും ജനിച്ചതിനു ശേഷം ഏകദേശം 17 18 വർഷങ്ങൾ എടുത്തു എനിക്ക് ഈ സത്യം വാസ്തവമായിട്ടും ഗ്രഹിക്കുവാൻ.
All those years I was defeated.
ഈ 17 18 വർഷക്കാലം ഞാൻ ഒരു പരാജിതനായ ക്രിസ്ത്യാനിയായിരുന്നു.
It's one of the great truths that became real to me after God filled me with the Holy Spirit.
എന്നാൽ ഈ വലിയ സത്യം എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറച്ചു കഴിഞ്ഞതിനു ശേഷമാണ്.
And this is the truth the devil has attacked tremendously.
ഈ സത്യമാണ് വളരെ ശക്തമായിട്ട് പിശാച് അതിനെ എതിർത്തിരിക്കുന്നത്.
And I'm not surprised that he attacks this truth.
ഈ സത്യത്തെ പിശാച് ഇത്രയധികം ആക്രമിച്ചതിൽ എനിക്ക് അതുകൊണ്ട് ആശ്ചര്യമില്ല.
That Jesus, though he was God on earth, did not use the resources of God to live on earth.
യേശു കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ ദൈവമായിരുന്നെങ്കിൽ തന്നെ ദൈവം എന്ന നിലയ്ക്കുള്ള തന്റെ ശക്തി ഒന്നും തന്നെ തന്റെ ജീവിതത്തിൽ കർത്താവ് ഉപയോഗിച്ചിരുന്നില്ല.
And as long as you don't see that, you won't have faith.
നമുക്കത് കാണാൻ കഴിയാത്തിടത്തോളം കാലം നമുക്കത് വിശ്വസിക്കാൻ കഴിയുകയില്ല.
You know, when I saw that Jesus was tempted like me and didn't sin.
എന്നാൽ ഞാൻ ഇത് മനസ്സിലാക്കാൻ എന്നെ പോലെ ഒരുവനെ ഞാൻ പരീക്ഷിക്കപ്പെടുന്നത് പോലെ തന്നെ യേശു കർത്താവും പരീക്ഷിക്കപ്പെട്ടു എന്നിട്ടും യേശു പാപം ചെയ്തില്ല എന്നത് ഞാൻ മനസ്സിലാക്കുന്നു.
I got faith.
അങ്ങനെയാണ് എനിക്ക് വിശ്വാസം ഉളവാകുന്നത്.
Then I can also overcome.
അങ്ങനെയെങ്കിൽ അത് എനിക്കൊരു നല്ല മാതൃകയാണ്. എനിക്കും അങ്ങനെ വിജയിക്കുവാൻ കഴിയും.
See, until then I always said I have a flesh, I'll keep on sinning, it's weak.
ഇത് ഈ സത്യം മനസ്സിലാകുന്നതിന് മുമ്പ് ഞാനും ചിന്തിച്ചത് ഇങ്ങനെയാണ് എന്റെ ജഡവും ബലഹീനതയുള്ള ഒരു ജഡമാണ്, അതുകൊണ്ട് എനിക്ക് ഇത് ഇതിനെ വിജയിക്കുവാൻ കഴിയുകയില്ല, ഈ മോഹങ്ങളെ ജയിക്കുവാൻ കഴിയുകയില്ല എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്.
But when I saw that Jesus came in the same flesh
എന്നാൽ എന്നെ പോലെയുള്ള ഒരു ജഡത്തിലാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ,
He was not born in sin like me, that's true.
എന്നാൽ എന്നെ പോലെ ഒരു പാപത്തിലല്ല യേശു ജനിച്ചത്.
There was no sin in him.
യേശുവിൽ പാപം ഇല്ലായിരുന്നു എന്ന് ദൈവവചനം
പറയുന്നു. See, my flesh is sinful because I've lived so many years in sin.
എന്റെ ജഡം പാപമയമുള്ളതാണ്, കാര്യം ഞാൻ അനേക വർഷങ്ങൾ പാപത്തിൽ ജീവിച്ചവനാണ്.
But he was tempted like me.
എന്നാൽ എന്നെ പോലെയാണ് യേശുവും പരീക്ഷിക്കപ്പെട്ടത്.
And he did not sin.
എന്നിട്ടും യേശു ഒരിക്കലും പാപം ചെയ്തിട്ടില്ല.
Two things happened to me.
അങ്ങനെയെങ്കിൽ രണ്ട് കാര്യം എന്റെ ജീവിതത്തിൽ സംഭവിച്ചു.
When I understood that.
അത് എനിക്ക് മനസ്സിലായി.
One, I have no more excuse for sinning.
എനിക്ക് പാപം ചെയ്യുന്നതിന് ഒരു ഉപാധികളും പറയുവാനില്ല.
Because there was one man who walked on this earth in this flesh and did not sin.
എനിക്ക് ഒരു ഒഴിവഴിയും പറയുവാൻ കഴിയില്ല, കാരണം എന്നെ പോലെ ജഡമുള്ള ഒരാൾ ഈ ലോകത്തിൽ ജീവിച്ച് ഒരിക്കലും പാപം ചെയ്യാതെ ജീവിച്ചു.
There was one man who walked on this earth who faced all types of provocations and never grumbled once.
എന്നെ പോലെ എല്ലാ വിധത്തിലുള്ള പ്രതികൂലങ്ങളും എതിർപ്പുകളും അനുഭവിച്ച് എനിക്ക് തുല്യമായ ജഡത്തിൽ ജീവിച്ചിട്ടും ഒരിക്കൽ പോലും കർത്താവ് അത് കോപിഷ്ഠനായിട്ടില്ല.
He never got angry when people spat on him, called him the devil, anything.
അവന്റെ മുഖത്ത് തുപ്പിയപ്പോഴും അവനെ പിശാച് എന്ന് വിളിച്ചപ്പോഴും ഒന്നും ഒരിക്കലും കർത്താവ് കോപിച്ചിട്ടില്ല.
I said, Lord, it must be possible for me too.
അങ്ങനെയെങ്കിൽ കർത്താവേ, ഇങ്ങനെ ഒരു ജീവിതം എനിക്കും സാധ്യമാകും എന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞു.
The second thing that happened was I had faith. First of all, I had no more excuse for sin. Second, I had faith that I can live this life.
അതെ, ഒന്നാമത്തെ കാര്യം എനിക്ക് പാപം ചെയ്യുന്നതിനോടുള്ള ബന്ധത്തിൽ ഒരു ഒഴികഴിവുമില്ല. രണ്ടാമത്തെ കാര്യം എനിക്ക് ഒരു വിശ്വാസം ലഭിച്ചു.
To use an illustration.
ഞാൻ ഇങ്ങനെ ഒരു ഉദാഹരണം പറയട്ടെ.
Think of some remote island somewhere in the world which has never come in touch with civilization.
Adhe samskaram illatha valare sadharana logathil ninnu valare doore aayirikkuna oru island ne kuriche chintikkya.
The people there, nobody knows how to swim.
Aa dweepilulla aarkkum neenduvan ariyilla.
Because generation after generation they have believed it's impossible for man to swim because when he goes into the water he goes down.
അതായത് അനേക തലമുറകളായിട്ട് അവർ വിശ്വസിച്ചിരുന്നത് വെള്ളത്തിൽ ആർക്കും നീന്തുവാൻ കഴിയുകയില്ല, ആരെങ്കിലും വെള്ളത്തിൽ പോയാൽ മുങ്ങിപ്പോകും എന്നാണ് അവർ.
അവരെ
കണ്ടത് ആരെങ്കിലും ഈ നദിയിൽ ഇറങ്ങുക അല്ലെങ്കിൽ കടലിൽ ഇറങ്ങിയാൽ ആ വെള്ളത്തിൽ അവർ മുങ്ങിപ്പോകുന്നതായിട്ടാണ് കണ്ടത്.
And so they were absolutely convinced generation after generation for hundreds of years man cannot swim.
തലമുറ തലമുറയായിട്ട് നൂറ് നൂറ് വർഷങ്ങളായിട്ട് മനുഷ്യൻ ഒരിക്കലും നീന്തുവാൻ കഴിയുകയില്ല എന്നാണ് ആ ദ്വീപിലുള്ള ആൾക്കാർ വിശ്വസിച്ചിരുന്നത്.
And then one day, one man comes from another country.
എന്നാൽ ഒരു ദിവസം മറ്റൊരു രാജ്യത്തിൽ നിന്ന് ഒരാൾ അവിടേക്ക് വരുന്നു.
And he says, hey, here's a river, let me swim across.
ഇതാ ഇവിടെ ഒരു നദിയുണ്ട്, ഇതിനെ ഇത് കുറുകെ ഞാൻ നീന്തി കടക്കട്ടെ.
He said, no, don't go in, you'll drown.
ഇല്ല, അപ്പോഴവർ പറഞ്ഞു, ഇല്ല അത് സാധ്യമല്ല, നീ അവിടെ മുങ്ങിച്ചാകും.
He says, no, we can go.
അല്ല, അദ്ദേഹം പറഞ്ഞു, ഇല്ല എനിക്ക് നീന്തി കടക്കുവാൻ
കഴിയും. അവന്
ആ നദി നീന്തി അക്കരെ കടന്നിട്ട് തിരികെ വന്നപ്പോൾ അവരെല്ലാം അത്ഭുതപ്പെട്ടു പോയി.
ശരീരത്തിൽ
ഇങ്ങനെ തൊട്ട് നോക്കിട്ട്, അയ്യോ ഞങ്ങളെ പോലെയുള്ള ശരീരമുള്ള ആളാണല്ലോ നീ,
your body lighter than ours or something like that.
ഞങ്ങളുടെ ശരീരത്തിനെക്കാട്ടിൽ ഭാരം കുറവുള്ള ശരീരമാണോ നിങ്ങളുടേത്?
No, he says, if I don't make any effort, I'll also go down into the river.
Alla adheyam parnju, alla njan idinu vendi pratheyamaya oru prayatnam cheyyunnilla engil njanum ee mungi poguvan sadhyathayulla jadamaan ende.
I can't just go in there and float. I'm like you, I'll go down.
Angane chumma enikku avade ayasamillade pongi kidakkuvan kazhiyilla, njanum mungi pogum.
But because I battle against gravity,
ennal ee
I can swim.
Ennal ee guruthwagarshathane ediraayittu njan oru poraattam kazhikkunnathondana enikku ingane neenduvan kazhiyunnathu.
And then say one person gets faith, then maybe I can also do it. If this can do, man can do it, I can do it.
Appol oralku vishwasam varugana, adhe ee manushane pole oru pakshe enikkum neendan kazhinjekkum.
And then one person, first time in that island, that somebody begins to swim.
Angane aa dweepil ninnu aadyamayittu oralu thanikkum idu kazhiyumennulla vishwasathode neendu padikkuvan.
Now if somebody, now if a number of people who didn't see that,
എന്നാൽ ഇത് കാണാത്ത മറ്റനേക ആൾക്കാര്,
and this man goes somewhere to another part of the island and says, you know, I swam.
ഇത് കാണാത്ത ആള് ഈ നീന്ത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നീന്തി എന്ന് പറഞ്ഞാൽ,
say, no, you're a liar.
അതെ, അവർ പറയും തീർച്ചയായും നീ കള്ളം പറയുക.
This is a picture of Christianity.
ഇതാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ ഒരു യഥാർത്ഥ പിക്ചർ.
For generations the devil has told us you cannot keep God's commandments.
തലമുറ തലമുറയായിട്ട് പിശാച് ഇങ്ങനെയാണ് ഇതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കുവാൻ കഴിയുകയില്ല.
Like Pharaoh, he tells you to make bricks without giving you straw.
അതെ, ഫറവോൻ പറഞ്ഞു വൈക്കോല് തരാതെ നിങ്ങൾ ഇഷ്ടിക ഉണ്ടാക്കണം.
That's how God is.
ദൈവം അങ്ങനെയാണ് പറയുന്നത്.
That's what the devil says.
പിശാചും അതുതന്നെയാണ് പറയുന്നത്.
That's why God had to send Jesus like us to be tempted like us.
അതുകൊണ്ടാണ് നമ്മളെ പോലെയുള്ള ഒരു ജഡവുമായിട്ട് ദൈവം തന്റെ പുത്രനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ച് നമ്മളെ പോലെയുള്ള പരീക്ഷ നേരിടുവാൻ അനുവദിച്ചത്.
And that's why the devil fights this doctrine like anything.
അതുകൊണ്ടാണ് ഈ ഉപദേശത്തെ പിശാച് നഗശികാന്തം എതിർക്കുന്നത്.
He's even got it translated wrong in the Malayalam Bible.
ആ മലയാളം വേദപുസ്തകത്തിലെ ആ ഭാഗം എഴുതിയിരിക്കുന്നതിന്റെ ഭാഷ പരിവർത്തനം ചെയ്തിരിക്കുന്നതും തെറ്റായിട്ടാണ്.
But the translation may be wrong in Hebrews 4:15, but it's not wrong in Hebrews 2:18.
ഇബ്രായ ലേഖനം 4:15 വാക്യം, നമുക്ക് തുല്യനായ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത്, അത് അതിന്റെ ഭാഷാന്തരം അല്പമായ പിശക് അതിനകത്തുണ്ട്. എന്നാൽ ഇബ്രായ ലേഖനം 2:18 വാക്യത്തിലെ ഉള്ള വാക്യത്തിന് ഒരു തെറ്റും പറ്റിയിട്ടില്ല.
Have you seen Hebrews 2:18?
ഇബ്രായ ലേഖനം 2:18 വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ?
See what it says here. Since Jesus himself was tempted in what he suffered, therefore he is able to run to the aid of us when we are tempted.
Than thanne parichithanai kashtam anubhavichirikkal parichikkapadunavarku sahayikkuvan kazhivullavan aagunu.
See, there it is clear.
Ibide adu valare vyaktamaanu.
How is it that he can run to help us when we are tempted?
എങ്ങനെയാണ് നാം പരീക്ഷിക്കപ്പെടുമ്പോൾ നമ്മളെ സഹായിക്കുവാൻ്റെ കൊണ്ട് യേശുവിനെ ഓടി വരുവാൻ
കഴിയുന്നത്? Because he himself has been tempted.
കാര്യം നമുക്ക് തുല്യനായിട്ട് അവനും പരീക്ഷിക്കപ്പെട്ടവനാണ്.
No, I'm sure that God, being God, can understand what we are going through.
ദൈവം ദൈവമായിരിക്കുന്നതുകൊണ്ട് നാം കടന്നുപോകുന്ന അവസ്ഥകളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ദൈവത്തിന് കഴിയും.
But we could always say, God, you may understand it in your mind, but you don't have the experience we have.
പക്ഷെ ഒരുപക്ഷെ നാം പറയാം, ദൈവം ദൈവമായതുകൊണ്ട് ദൈവത്തിന്റെ മനസ്സിൽ ഇത് മനസ്സിലാക്കാൻ കഴിയുമെങ്കിലും നാം ശരീരത്തിൽ അനുഭവിക്കുന്നത് പോലെ അനുഭവിക്കുവാൻ ദൈവത്തിന് കഴിയുകയില്ല.
God, you know it in theory. I'm struggling here. You don't understand that.
ദൈവമേ, ഒരുപക്ഷെ ഇതിന്റെ തിയറി നിനക്കറിയാം, പക്ഷേ ഞാൻ വാസ്തവമായും ഇത് ശരീരത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
But when he came like us and was tempted like us, then he can say, I understand what you're going through.
എന്നാൽ നമ്മളെ പോലെയുള്ള ജഡം ധരിച്ച് അവർ ലോകത്തിലേക്ക് വന്ന് നമ്മൾ നേരിട്ട് അതേ പരീക്ഷ നേരിട്ട് കഴിഞ്ഞപ്പോൾ ദൈവത്തിന് ശരിക്കും നാം അനുഭവിക്കുന്നത് പോലെ തന്റെ സ്വയം ശരീരത്തിൽ അനുഭവിക്കുവാൻ ഇടയായി.
I want you to know, I faced it all and I overcame.
ഞാൻ നിങ്ങൾ നേരിടുന്ന ഇതേ പരീക്ഷകളെല്ലാം ഞാൻ നേരിട്ടു, പക്ഷേ ഞാൻ പരാജിതനായില്ല.
And because I've been through it, I'm here to run to help you when you're tempted.
ഞാൻ ഈ വിധത്തിലുള്ള പരീക്ഷണത്തിൽ കടന്നു വിജയിയായതുകൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങളെ സഹായിക്കുവാൻ എനിക്ക് കഴിയും.
You know, like the Holy Spirit helped Jesus when he was on earth.
ഈ ലോകത്തിൽ കർത്താവായിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് കർത്താവിനെ സഹായിച്ചതുപോലെ.
Here today, through the Holy Spirit, Jesus comes to help us as well.
ഇന്നും അതേ പരിശുദ്ധാത്മാവിലൂടെയാണ് കർത്താവ് നമ്മളെ സഹായിക്കുന്നത്.
Otherwise it's impossible.
അല്ലെങ്കിൽ നമുക്ക് ഇത് സാധ്യമേ അല്ല.
That is why nobody could live this life before the day of Pentecost.
അതുകൊണ്ടാണ് ഈ പെന്തക്കോസ്ത് ദിവസത്തിന് മുമ്പായിട്ട് ആർക്കും ഈ വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സാധിക്കാതിരുന്നത്.
But after the day of Pentecost it's possible.
എന്നാൽ ഈ പെന്തക്കോസ്ത് ദിവസത്തിന് ശേഷം അത് വളരെ എളുപ്പമായി തീർന്നു.
And I remember when we first started proclaiming these truths nearly 40 years ago.
ഏകദേശം 40 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് ഈ ഉപദേശം ഞങ്ങൾ പ്രസംഗിക്കുവാൻ തുടങ്ങിയപ്പോൾ
I was opposed tooth and nail by every Christian denomination in India.
ക്രിസ്തീയ ഗോളത്തിലുള്ള മറ്റുള്ളവരെല്ലാം നഗശികാന്തം ഇതിനെ എതിർത്തു.
I have never in my life heard so many names given to me.
എന്റെ ജീവിതത്തിൽ ഇതുപോലെ എനിക്കെതിരായിട്ട് എന്നെ അവര് മറ്റു പേരുകൾ വിളിച്ചത് ഞാൻ
കേട്ടിട്ടില്ല. I was called a false prophet.
അവർ കള്ളപ്രവാചകൻ എന്ന് അവർ എന്നെ വിളിച്ചു.
Heretic.
പിശാചിന്റെ തലയാണെന്നുള്ള രീതിയിൽ എനിക്കെതിരായിട്ട് അവര് ട്രാക്കുകൾ എഴുതി.
I was a spiritual terrorist.
ഞാൻ ഒരു വലിയ ആത്മീയ ഭീകരനാണ് എന്ന് എന്നെ അവർ ചിത്രീകരിച്ചു.
Types of things.
അങ്ങനെ ആ വിധത്തിലുള്ള അനേക പേരുകൾ എനിക്ക് അവർ തന്നു.
The Lord said, if I was called Prince of Devils, my family members will be called by similar names.
Enne avare bhoothangalude thanavan ennu vilichengil ende kudumbathilullavare anganeyokke vilikkunnathil thettilla ennu karthavinodu paranju.
I said, Lord, thank you for the honor that you are giving me.
Appol njan karthavinodu, karthave nee ee vidathil enikku nalgunna bahumathikkayi njan ninakku nanni parayunu.
And I said, it doesn't make a difference, they can say what they like.
ഇത് ഇനിയിതൊന്നും എന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസവും വരുന്നില്ല. അവർ എന്ത് വേണമെങ്കിലും എന്നെ കുറിച്ച് പറഞ്ഞോട്ടെ.
I know what has happened to my life.
എന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു വ്യക്തമായ
ഉറപ്പുണ്ട്. I know what happened to my thought life.
എന്റെ ചിന്താമണ്ഡലത്തിൽ നടക്കുന്ന കാര്യങ്ങളെ എന്താണെന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു വ്യക്തതയുണ്ട്.
I know what happened to my home life.
എന്റെ കുടുംബജീവിതം എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു വ്യക്തതയുണ്ട്.
And I could begin to see a church forming where people believe this. അതെ, also and it affecting their lives.
അതെ, ഈ ഉപദേശം വിശ്വസിച്ച് അനേകരുടെ ജീവിതത്തിലും കുടുംബത്തിലും സഭയിലും വ്യത്യാസം ഉണ്ടാവുന്നത് ഞാൻ കണ്ടു.
So it didn't make a difference.
അതുകൊണ്ട് ഇങ്ങനെയുള്ള പേരുകളൊന്നും എനിക്ക് എന്റെ ജീവിതത്തിലെ ഒരു വ്യത്യാസവും വരുത്തിയില്ല.
See, I'll tell you a story from science.
സയൻസിൽ നിന്ന് നിങ്ങളോട് ഒരു കഥ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
You know, in the early days, the Roman Catholic Church believed that the Bible taught that the sun goes around the earth.
Adhe aadya naalugalil Roman Catholic sabha surya bhoomiki chuttum karangunu ennaanu vishwasichirunnu.
And that is what all men believed for more than 5000 years.
Ekadesham 5000 varshatholam ella manushyarum adu thanneyanu vishwasichirunnu.
But then there were me 600 years ago there were some scientists who began to question this.
Ennal ekadesham 600 varshangalkku munpu oru shastrajnan idine chodyam cheyvan tuninju.
And one of them was a Italian scientist called Galileo.
Adile ettavum pradhanapetta vyakti Galileo ennu parayna Italian shastrajnanayirunnu.
And he was a Roman Catholic.
Adehavum oru Roman Catholicanayirunnu.
And he began to proclaim the earth revolves on its axis, the sun is not going around the earth.
ഭൂമി അതിന്റെ സ്വന്തം അച്ചുതണ്ടിലാണ് കറങ്ങുന്നത്, അല്ലാതെ സൂര്യൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നതല്ല എന്ന് അദ്ദേഹം തെളിയിച്ചു.
And actually this earth is going around the sun in one year.
എന്നാൽ ഈ ഭൂമി ഈ സൂര്യനെ ചുറ്റും ഒരു വർഷം കൊണ്ട് ഒരു പ്രാവശ്യം ഈ ഭൂമി സൂര്യനെ ചുറ്റുന്നു എന്നും കൂടി അദ്ദേഹം തെളിയിച്ചു.
It doesn't look like that. It really looks as if the sun is going around the earth.
എന്നാൽ നമ്മുടെ മനുഷ്യ ദൃഷ്ടിയിൽ അത് സൂര്യൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നതായിട്ടാണ് തോന്നുന്നത്.
And we would have also believed that if he hadn't studied geography.
ഈ ഭൂമിശാസ്ത്രം നാം പഠിച്ചില്ലെങ്കിൽ നാം ഒരുപക്ഷേ ഇതുതന്നെ വിശ്വസിച്ചിരുന്നേനെ.
But when Galileo proclaimed this,
എന്നാൽ ഗലീലിയോ ഇത് പഠിപ്പിച്ചപ്പോൾ,
the Roman Catholic Church said, no, the Bible says the sun rises and the sun sets, so that's what the Bible says, the sun goes around the earth.
അതെ, സൂര്യൻ ഉദിക്കുകയും സൂര്യൻ അസ്തമിക്കുകയും ചെയ്യുന്നുവെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും സൂര്യനാണ് ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നത് എന്ന് റോമൻ കത്തോലിക്കാ സഭ പറഞ്ഞു.
Took him to court to imprison him for this false teaching.
അതുകൊണ്ട് ഈ തെറ്റായ ദുരുപദേശത്തിന് വേണ്ടി അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് അവരെ കോർട്ടിൽ ജയിലിൽ അടച്ചു.
I don't know whether they wanted to kill him for teaching this.
ഈ ദുരുപദേശം പഠിപ്പിച്ചതുകൊണ്ട് ഈ ഗലീലിയോയെ കൊല്ലുവാൻ അവരെ ശ്രമിച്ചോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു.
And they brought him before the pope.
പോപ്പിന്റെ മുന്നിൽ അദ്ദേഹത്തെ കൊണ്ടുവന്നു.
And they asked him to confess that the sun goes around the earth.
പോപ്പിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് അതെ, സൂര്യനാണ് ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നത് എന്ന് ഏറ്റുപറയുവാൻ അവരവനോട് ആവശ്യപ്പെട്ടു.
ഗലീലിയോ വാസ് എ വൈസ് മാൻ.
എന്നാൽ ഈ ഗലീലിയോ എന്ന ശാസ്ത്രജ്ഞൻ വളരെ ബുദ്ധിമാനായിരുന്നു.
He didn't want to lose his head.
തന്റെ തല പോകുന്നത് തനിക്ക് ഇഷ്ടമല്ലായിരുന്നു.
So he said, okay, the sun goes around the earth.
അദ്ദേഹം അതുകൊണ്ട് അവർ പറഞ്ഞതുപോലെ ഏറ്റുപറഞ്ഞു, സൂര്യനാണ് ഭൂമിക്ക് ചുറ്റുന്നതെന്ന്.
And he sat down.
എന്നിട്ട് അദ്ദേഹം അവിടെ ഇരുന്നു.
And he told his lawyer.
എന്നിട്ട് അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റിനോട് പറഞ്ഞു,
whatever the pope may say, it's still the earth that goes around the sun.
പോപ്പ് എന്ത് തന്നെ പറഞ്ഞാലും ഭൂമിയാണ് സൂര്യന് ചുറ്റും കറങ്ങുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു.
He didn't say that loudly, otherwise he'd lose his
head. അത് വളരെ ശബ്ദം കുറച്ചാണ് പറഞ്ഞത്.
So I was thinking, today everybody accepts it.
എന്നാൽ ഇന്ന് എല്ലാവരും ഈ സത്യം അംഗീകരിക്കുന്നു.
It's been like that in Christianity.
ക്രിസ്തീയ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യം.
When Martin Luther said, salvation is by faith, not by works.
മാർട്ടിൻ ലൂതർ ഇങ്ങനെ പറഞ്ഞു, രക്ഷ വിശ്വാസത്തിലൂടെയാണ്, അല്ല പ്രവൃത്തിയിലൂടെയല്ല.
They wanted to kill him.
അതുകൊണ്ട് മാർട്ടിൻ ലൂതറിനെ കൊല്ലുവാൻ സഭ ആഗ്രഹിച്ചു.
And then there was a group called the Anabaptists who preached, you must be immersed in baptism, not sprinkled as a little child.
എന്നിട്ട് അടുത്ത ഒരു ഗ്രൂപ്പ് അനാബാപ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞ അവർ പറഞ്ഞു, നിങ്ങൾ മുഴുകൽ സ്നാനം ഏൽക്കണം, അല്ലാതെ തളിക്കൽ സ്നാനം അല്ല ശരി എന്ന് അവർ പഠിപ്പിച്ചു.
Do you know who killed them?
അവരെ ആരാ കൊന്നുവെന്ന് അറിയാമോ?
The Lutherans.
Lutherans. ലുതറൻസ് ഗ്രൂപ്പാണ് അവർക്കെതിരായിട്ട്
വന്നത്. They say you want to be baptized?
നിനക്ക് സ്നാനമേൽക്കണമോ?
Put them under the water till they die.
അവരെ മുക്കി മരിക്കുന്നതിനു വരെ വെള്ളത്തിൽ മുക്കി അവരെ കൊന്നു.
You know, anybody who stood for the truth was really persecuted.
സത്യത്തിനു വേണ്ടി നിന്നവരെ എല്ലാം ഈ വിധത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ട്.
The people who first spoke in tongues,
ആദ്യമായിട്ട് അന്യഭാഷയിൽ സംസാരിച്ചവരോട്,
they were persecuted like anything.
അവരെ ഈ വിധത്തിൽ വളരെ മോശമായിട്ട് അവർ ഉപദ്രവിച്ചിട്ടുണ്ട്.
Even today there are people who say that is of the devil.
ഇന്നും ഈ അന്യഭാഷ സംസാരിക്കുന്ന പിശാചിന്റേതാണെന്ന് പറയുന്നവരുണ്ട്.
But it's there in scripture.
എന്നാൽ അത് ദൈവവചനത്തിലുള്ള കാര്യമാണ്.
And so when we proclaim that these commands that I read earlier can be obeyed today,
നാം നേരത്തെ പറഞ്ഞ ഈ കൽപ്പനകളൊക്കെ നമുക്ക് അനുസരിക്കാൻ കഴിയും, പ്രമാണിക്കുവാൻ കഴിയുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞാൽ,
let me show them to you so that you know them.
ഞാൻ ആ കാര്യം നിങ്ങളെ ഒന്ന് കാണിക്കട്ടെ.
Romans 6:14,
റോമാലേഖനം 6:14.
It's in everybody's Bible.
ഇത് നിങ്ങളുടെ എല്ലാവരുടെയും ബൈബിളിലുള്ള ഒരു വാക്യം തന്നെയാണ്.
But not everybody stands for it.
എന്നാൽ എല്ലാവരും ഈ സത്യത്തിനു വേണ്ടി നിൽക്കുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു.
I myself didn't stand for it for many 17-18 years.
17-18 വർഷക്കാലം ഈ സത്യത്തിനു വേണ്ടി ഞാനും നിന്നവനല്ല.
Sin shall not be master over you if you are not under law but under grace.
നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ല.
Oh, let me show you another verse.
മറ്റൊരു വാക്യം ഞാൻ നിങ്ങളെ കാണിക്കട്ടെ.
2 Corinthians 2:14.
2 Corinthians 2:14.
Thanks be to God who always leads us in his triumph in Christ.
ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം.
Now the important word there is always.
ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം എപ്പോഴും ജയോത്സവമായി നടക്കും.
I think all of us can say thanks be to God who once in a while leads us in his triumph in Christ.
ഒരുപക്ഷേ നമുക്കെല്ലാവർക്കും പറയാൻ കഴിയും വല്ലപ്പോഴും ഒക്കെ ജയോത്സവമായി ഞങ്ങളെ നടത്തുന്ന ദൈവത്തിന് നന്ദി എന്ന്.
That's not what it says here.
എന്നാൽ ഇവിടെ പറയുന്നത് അതല്ല.
This is Paul. Paul is not quoting a verse. He's giving his testimony.
പൗലോസ് ഒരു വാക്യം എടുത്തു പറയുകയല്ല, എന്നാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ സാക്ഷ്യമാണ് ഇവിടെ പറയുന്നത്.
He's giving his own testimony. Thanks be to God who's always leading me in triumph in Christ.
തന്റെ ജീവിത അനുഭവത്തിൽ നിന്നുള്ള സാക്ഷ്യമാണ് പറയുന്നത്, എപ്പോഴും ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം.
Oh, take another verse.
മറ്റൊരു വാക്യം.
Philippians 2.
ഫിലിപ്പിയരുടെ 2-ാം അധ്യായം.
Verse 14.
അതിന്റെ 14-ാമത്തെ വാക്യം.
Philippians 2:14.
അതിന്റെ 14-ാമത്തെ വാക്യം.
Do all things without grumbling or disputing.
എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ.
Is this a suggestion or is it a commandment?
ഇത് നിങ്ങൾക്ക് തരുന്ന ഒരു ഉപദേശമാണോ അതോ ഒരു കൽപ്പനയാണോ?
There are no suggestions in the Bible. Everything commandment.
ഇതിനകത്ത് അങ്ങനെ നമുക്ക് ഒരു ഉപദേശമായിട്ട് തരുന്ന ഒന്നുമില്ല, ഇതെല്ലാം കൽപ്പനകൾ തന്നെയാണ്.
Now some of you have been in CFC for many years.
നിങ്ങൾ പലരും അനേക വർഷങ്ങളായിട്ട് ഈ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ചിൽ ഉള്ളവരാണ്.
How many of you have even tried to obey this verse?
ഈ വാക്യം അനുസരിക്കുവാൻ നിങ്ങളിൽ എത്ര പേരെ പരിശ്രമിച്ചിട്ടുണ്ട്?
I'm not saying whether you have attained to it.
നിങ്ങളെ പ്രാപിച്ചോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്.
Have you even tried to keep it?
ഇത് അനുസരിപ്പാൻ തക്കവണ്ണം നിങ്ങൾ ഒരിക്കലെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ?
And if you slipped up, did you really feel bad? Lord, I have not obeyed your word.
അങ്ങനെ നിങ്ങൾക്ക് കഴിയാതെ പോയെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ അനുതപിച്ചിട്ടുണ്ടോ, കർത്താവേ എനിക്ക് ഇത് സാധിച്ചില്ലല്ലോ, ഞാൻ പരാജയപ്പെട്ടു പോയല്ലോ എന്ന്?
If not, why didn't you feel bad?
അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ഏത് കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾക്ക് പ്രയാസം തോന്നുന്നത്?
Because you believed the devil's lie that God's commands cannot be kept.
കാര്യം നിങ്ങൾ പിശാച് പറഞ്ഞ ആ ഭോഷ്ക് നിങ്ങൾ വിശ്വസിച്ചിരിക്കുകയാണ്, ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നത് അസാധ്യമാണ്.
If you've been a part of CFC where you've heard these things and you still have that thought, can you imagine what is the fate of other Christians who haven't even heard these things?
അനേക വർഷങ്ങളായിട്ട് ഈ ക്രിസ്ത്യൻ ഫെലോഷിപ്പിൽ ആയിരുന്ന നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടെങ്കിൽ ഈ സഭയ്ക്ക് വെളിയിലുള്ളവരുടെ അവസ്ഥ മറ്റെന്തായിരിക്കും? ഇതിൽ എത്ര അധികമായിരിക്കും?
Let me show you another verse.
മറ്റൊരു വാക്യം നിങ്ങളെ കാണിക്കട്ടെ.
Philippians 4:4.
ഫിലിപ്പിയലേഖനം 4:4.
Philippians 4:4. Rejoice in the Lord always.
കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ.
Again the important word there is always.
ഇവിടെയും എപ്പോഴും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട
വാക്ക്. Not once in a while, not Sunday morning.
വല്ലപ്പോഴും ഒക്കെയോ ഞായറാഴ്ച രാവിലെയോ അല്ല.
And in case you think Paul made a mistake, he says there, again I say to you, rejoice, I mean it.
ഒരുപക്ഷെ പൗലോസിനെ ഒരു തെറ്റു പറ്റിയതാകാതിരിക്കാൻ വേണ്ടി അത് എടുത്തു പിന്നെയും പറയുന്നു, അത് തന്നെ ഞാൻ പിന്നെയും പറയുന്നു, എപ്പോഴും
സന്തോഷിക്കും.
അതിന്റെ ആറാം വാക്യം,
ബി ആങ്ഷ്യസ് ഫോർ നത്തിങ്,
ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്.
Or let's take another verse, Ephesians 4.
എഫേസ്യ ലേഖനം നാലാം അധ്യായം
verse 31.
അതിന്റെ 31ാം വാക്യം.
Ephesians 4:31.
അതിന്റെ 31ാം വാക്യം.
Let all bitterness, all wrath, all anger, all clamor, all slander be put away with you along with all malice.
എല്ലാ കൈപ്പും എല്ലാ കോപവും എല്ലാ ക്രോധവും എല്ലാ കുറ്റാരവും എല്ലാ ദൂഷണവും എല്ലാ ദുർഗുണവും നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ.
Now if I say let's put all the chairs out of this room, how many chairs will be left here?
ഞാൻ ഒരുപക്ഷെ നിങ്ങളോട് പറയുകയാണ്, ഈ ഹാളിലുള്ള എല്ലാ കസേരകളും വെളിയിൽ ഇടുവാൻ പറഞ്ഞാൽ എത്ര കസേരകൾ ഇവിടെ ബാക്കിയുണ്ടാകും?
Nothing.
ഒന്നും ഉണ്ടാകില്ല.
Is it really possible to get rid of all bitterness from our life?
എല്ലാ കയ്പും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുവാൻ നമുക്ക് കഴിയുമോ?
Is it a command from God that I must put away all anger from my life?
എന്റെ ജീവിതത്തിൽ നിന്ന് കോപം പൂർണ്ണമായും നീക്കണം എന്നുള്ളത് ദൈവത്തിൽ നിന്നുള്ള ഒരു കൽപ്പനയാണോ?
All slander of other people.
എല്ലാ കുറ്റാരവും മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന കുറ്റാരവും.
All hatred, even of my enemies, I got to put it away.
എല്ലാ ക്രോധവും അത് എന്റെ ജീവിതത്തിൽ നീക്കണം എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണോ?
Have you felt bad when you have not put it away?
നിങ്ങൾക്ക് അങ്ങനെ മുഴുവനും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയാതെ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രയാസം തോന്നാറുണ്ടോ?
Why have you not felt bad?
അങ്ങനെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിഷയത്തിൽ പ്രയാസം തോന്നാത്തത്?
You read it and the devil says forget it, impossible.
കാര്യം നിങ്ങൾ ഇത് വായിക്കുമ്പോൾ പിശാച് നിങ്ങളോട് പറയും, ഇതൊക്കെ പ്രമാണിക്കുവാൻ പ്രയാസമുള്ള കൽപ്പനയാണ്.
Take Colossians 4 verse 6.
കൊലോസ്യലേഖനം നാലാം അധ്യായത്തിന്റെ ആറാം വാക്യം.
Let your speech always be with grace.
നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതായിരിക്കട്ടെ.
Brothers and sisters,
സഹോദരി സഹോദരന്മാരെ,
can you imagine what your home will be like if husband and wife always speak with grace?
നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാർ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ എപ്പോഴും കൃപയോടുകൂടി സംസാരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ വീട് എത്ര മനോഹരമായിരിക്കുമെന്ന് ചിന്തിക്കാം.
It will be a foretaste of heaven on earth.
അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഭവനം ഈ ഭൂമിയിലെ സ്വർഗം തന്നെയായിരിക്കും.
Your children will see that and will grow up saying, I want to build a home like my dad and mom had.
നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ള ഒരു ജീവിതം കണ്ടിട്ട് തീർച്ചയായും പറയും, എൻ്റെ അപ്പനും അമ്മയും ജീവിക്കുന്ന പോലെയുള്ള ഒരു കുടുംബ ജീവിതം എനിക്കും വേണമെന്ന്.
Who do you think will be upset if you have a home like that?
അങ്ങനെ ഒരു ഭവനമാണ് നിങ്ങളുടേതെങ്കിൽ ആർക്കായിരിക്കും അതിൽ പ്രയാസം ഉണ്ടാകുന്നത്?
Not God.
ദൈവത്തിനായിരിക്കില്ല.
God will be delighted.
ദൈവത്തിന് വളരെ സന്തോഷമായിരിക്കും.
The devil will really be upset.
എന്നാൽ പിശാചന് അത് ഭയങ്കര പ്രയാസമായിരിക്കും.
So how does he stop you from having it?
എന്നാൽ ഇങ്ങനെ ഒരു ഭവനത്തിന്റെ അന്തരീക്ഷം ഉണ്ടാകുന്നതിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങളെ തടസ്സപ്പെടുത്തുവാൻ പിശാചന് കഴിയുന്നത്?
This is impossible.
ഇങ്ങനെയുള്ളതൊന്ന് വളരെ പ്രയാസമാണ് എന്ന് നിങ്ങളോട് പറയും.
പ്രയാസമല്ല, impossible.
Impossible, സാധിക്കുകയില്ല, അസാധ്യമാണ് എന്ന് പിശാച് പറയും.
You know, our calling is to prove that the devil's a liar.
നമ്മളെ വിളിച്ചിരിക്കുന്നത് പിശാച് പറയുന്നത് പോഷ്കാണെന്ന് നമ്മുടെ ജീവിതം കൊണ്ട് തെളിയിക്കുവാൻ വേണ്ടിയാണ്.
The first person who proved throughout his life that Satan's a liar was Jesus Christ.
തന്റെ ജീവിതം കൊണ്ട് ഈ ലോകത്തിൽ ആദ്യമായിട്ട് ഒരു വ്യക്തി അത് തെളിയിച്ചത് നമ്മുടെ കർത്താവ് തന്നെയാണ്.
And Paul says in 1 Corinthians 11.
1 കൊരിന്ത്യർ 11 ൽ പൗലോസ് ഇങ്ങനെ പറയുന്നു.
Verse 1.
ഒന്നാം വാക്യം.
Be followers of me as I am of Christ.
ഞാൻ ക്രിസ്തുവിന്റെ അനുഗാരിയായിരിക്കുന്നതുപോലെ നിങ്ങളും എൻ്റെ അനുഗാരികളാകുവിൻ.
These are some of the verses that we have preached and proclaimed for 38 years in CFC.
കഴിഞ്ഞ 38 വർഷമായിട്ട് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ചിൽ നാം പ്രസംഗിച്ച ഉപദേശിച്ച ചില സത്യങ്ങളാണ്. ഞാൻ തന്നെ ഏകദേശം 38 വർഷത്തോളമായിട്ട് ഈ സത്യങ്ങൾ പ്രസംഗിക്കുന്നു.
And even Paul's word, follow me as I follow Christ.
പൗലോസിന്റെ വാക്യങ്ങൾ, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നതുപോലെ നിങ്ങൾ എന്റെ അനുകാരികളാകുവിൻ.
Have you ever heard a preacher say, follow me as I follow Christ?
ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നതുപോലെ എന്റെ അനുകാരി ആകുവിൻ എന്ന് ഏതെങ്കിലും ഒരു പ്രാസംഗികൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
People say, don't look at me, look at Christ.
അനേകരും പറയുന്നത് നിങ്ങൾ എന്നെ നോക്കണ്ട, യേശുവിനെ നോക്കുക എന്നാണ്.
My home life is a mess, don't look at that, but look at Christ.
എന്റെ കുടുംബ ജീവിതം ഒക്കെ ആകെ തകരാറിലാണ്, അതൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ യേശുവിനെ മാത്രം നോക്കി ജീവിക്കുക.
That is old covenant preaching.
അത് പഴയ നിയമത്തിന്റെ ഉപദേശമാണ്.
I'm not saying it's not good preaching.
അത് നല്ല ഉപദേശം അത് അല്ല എന്ന് ഞാൻ പറയുന്നില്ല.
I'm saying it's old covenant preaching.
അത് പഴയ നിയമത്തിന്റെ ഉപദേശമാണ്.
That is Moses.
അത് മോശയുടെ ഉപദേശമാണ്.
And Elijah.
എലീശയുടെ ഉപദേശമാണ്.
John the Baptist.
യോഹന്നാൻ സ്നാപകന്റെ ഉപദേശം.
Very good.
അതൊക്കെ നല്ല ഉപദേശങ്ങളാണ്.
But the author and finisher of my faith is not John the Baptist.
എന്നാൽ എൻ്റെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനും യോഹന്നാൻ സ്നാപകനല്ല.
It's not Elijah.
അത് എലീശായ അല്ല.
Nowhere am I asked to follow Elijah.
എന്നെ ഒരു വിധത്തിലും എലീശായെ പിന്തുടരുവാൻ അല്ല എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്.
But you may say, in the New Testament itself, we have a chapter like Hebrews 11 where all these great men of God, their names are there.
എന്നാൽ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലെ ഈ വലിയ വിശ്വാസ വീരന്മാരുടെ ഒക്കെ പട്ടിക നമ്മൾ കാണുന്നുണ്ട്.
It says by faith so and so so and so, isn't the Bible asking us follow these people?
വിശ്വാസത്താൽ ഓരോരുത്തരും ചെയ്ത വലിയ വീരപ്രവൃത്തികളൊക്കെ നാം ആ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്.
So let's turn to Hebrews 11.
എബ്രായ ലേഖനം 11-ലേക്ക് നമുക്ക് കടന്നു
വരാം. Yeah, these are wonderful examples. I don't question that.
ഇതൊക്കെ നല്ല മാതൃകകൾ തന്നെയാണ്. ഞാൻ അതിനെ ഒരിക്കലും ചോദ്യം ചെയ്യുന്നില്ല.
Many good things we can learn from Abel, first of all.
ഹാബേലിൽ നിന്ന് വളരെ നല്ല കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ കഴിയും.
You can look at it some other time.
നമുക്ക് മറ്റൊരു അവസരത്തിൽ പഠിക്കാം.
From Abraham, what a lot of good things we can learn from him.
അബ്രഹാമിന്റെ ജീവിതത്തിൽ നിന്ന് എത്രയെത്ര നല്ല കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ
കഴിയും. Verse 22, Joseph, what a fantastic example he is for young people.
ജോസഫിന്റെ ജീവിതം, അതിൽ നമുക്ക് എത്ര നല്ല കാര്യങ്ങൾ പഠിക്കാൻ
കഴിയും. Or Moses,
മോശയുടെ ജീവിതത്തിൽ നിന്ന്.
Or Daniel,
ഡാനിയേലിന്റെ ജീവിതം.
So many others,
മറ്റ് എത്രയോ വിശ്വാസ വീരന്മാരുടെ ജീവിതം.
At the end of this section of all these great men,
എന്നാൽ ഈ വിശ്വാസ വീരന്മാരുടെ എല്ലാം പട്ടികയുടെ അവസാനമായിട്ട്,
the last verse,
അതിന്റെ അവസാന വാക്യം,
it says God has provided something better for us than he gave all these people.
എന്നാൽ ഇവർക്കൊക്കെ കൊടുത്തതിനേക്കാൾ ഏറ്റവും നല്ലതൊന്ന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ
ദൈവം അവസാനിക്കുന്നത്. What is that better thing?
ആ നല്ലത് എന്തായിരുന്നു?
Chapter 12 verse 2, let us run looking at Jesus and not at all these people.
അതെ, ഏറ്റവും നന്നായിട്ട് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയത് എന്താണെന്ന് അറിയാമോ? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നതുമായി യേശുവിനെ നോക്കി ഓടുക.
He says he is the author and perfecter of faith and not all these people listed in Hebrews 11.
അവനാണ് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നു, അല്ലാതെ ഈ 11-ാം അധ്യായത്തിൽ നാം വായിച്ച വിശ്വാസവീരന്മാരല്ല.
So today when some preacher falls into adultery, he says, oh, but David also fell and he continued to be king after that.
ഇന്ന് ഏതെങ്കിലും ഒരു പ്രാസംഗികൻ വ്യഭിചാര എന്ന പാപത്തിൽ വീണാൽ നാം ഒരിക്കൽ പറയുമായിരിക്കും, ഓ, പഴയ നിയമത്തിൽ ദാവീദും അങ്ങനെ വീണിട്ടുണ്ട് എന്ന്.
And he still remained king.
എന്നിട്ടും അവൻ രാജാവായി തന്നെ തുടർന്നല്ലോ.
So this man, after 2-3 months of silence, he can again start preaching.
അങ്ങനെയെങ്കിൽ ഓ, 2-3 മാസം ശാന്തനായിരുന്ന ശേഷം പിന്നെയും അദ്ദേഹത്തിന് പ്രസംഗിക്കാം.
Well, then you can say David had 8 wives, so this man can have 8 wives and continue preaching.
ഇങ്ങനെ പറയാം, ദാവീദിന് 8 ഭാര്യമാർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇദ്ദേഹത്തിന് 8 ഭാര്യമാരാകാമല്ലോ.
But people don't say that.
അതാരും പറയാറില്ല.
You know, whenever you go to the Bible not to become holy but to find an excuse for your sin,
Bible nam thirayunnathu nam vishuddharaguvan vendi alla, karyam nammada paapam marikkunnathinu pattiya palidu kandupidikkunnathu,
you will find one.
Endengil onnu namukku kandupidikkuvan thakkonam kadi.
When you get angry,
nam kobikkumbol,
you can look at Moses.
Oh, Moshe nokka nokku.
Do you know that Moses got so angry he tore up the Bible into two?
മോശയ്ക്ക് വളരെ കോപം വന്നിട്ട് ആ ന്യായ പ്രമാണം മോശ കീറിക്കളഞ്ഞതായിട്ട് നാം അറിയുന്നു.
Those days the Bible were 2 tablets of stone.
അത് 2 കൽപ്പലകളായിരുന്നു. ആ കൽപ്പലകൾ എറിഞ്ഞു പൊട്ടിച്ചതായിട്ട് നമുക്കറിയാം.
And he broke it.
അത് താൻ എറിഞ്ഞു പൊട്ടിച്ചു കളഞ്ഞു.
In today's meaning of that is he took the Bible and tore it into two.
ഇന്നത്തെ അർത്ഥം ഈ ബൈബിൾ എടുത്ത് രണ്ടായിട്ട് കീറിക്കളയുക.
In anger.
അതും കോപിച്ചിട്ട്.
If you follow Moses, I suppose you can tear up the Bible in anger.
Angane Mosheyana nam pingamikkunnathengile namukku desham vannitte ee vedavastham eduthu valichukiri kalayvan kadi.
If you want to find an excuse for sin,
nammada paapathine oru oli oli kandupidikkananengil namukku aneka vaakyangal vedavastham
kandupidikkan pattum. You will never find it by looking unto Jesus.
എന്നാൽ യേശുവിനെയാണ് നാം നോക്കുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു മറവ് കണ്ടുപിടിക്കാൻ
കഴിയില്ല. Fixing your eyes on Jesus, then you can never find an excuse for sin.
എന്നാൽ നിങ്ങളുടെ നോട്ടം യേശുവിനെ നോക്കുക, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒഴിവ് കണ്ടുപിടിക്കാൻ കഴിയില്ല.
God did not give us his word to find an excuse for sin.
അന്ന് പാപത്തിന് ഒരു മറ കണ്ടുപിടിക്കാൻ വേണ്ടിയല്ല ദൈവം ദൈവവചനം നമുക്ക് തന്നിരിക്കുന്നത്.
We read a little while ago 2 Timothy 3:16.
രണ്ട് തിമോത്തിയോസ് മൂന്നാം അധ്യായത്തിന്റെ 16 വാക്യം നാം കുറച്ച് കഴിഞ്ഞ സെഷനിൽ.
All scripture is inspired by God.
എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാണ്.
And is given verse 17 so that the man of God may be perfect.
അതെ, ദൈവത്തിന്റെ മനുഷ്യൻ സകല നല്ല കാര്യത്തിനും തികഞ്ഞവൻ ആകേണ്ടതിനു വേണ്ടിയാണ് ഈ ദൈവവചനം തന്നത്.
Not so that the man of God can find some excuse when he sins.
താൻ പാപം ചെയ്യുമ്പോൾ അതിനൊരു ഒഴിവ് കഴിവ് കണ്ടുപിടിക്കുവാൻ വേണ്ടി അല്ല ഈ ദൈവവചനം തന്നിരിക്കുന്നത്.
So these are the things we have proclaimed. This has been the heavenly vision God has given us in CFC many years ago.
അനേക വർഷങ്ങൾക്ക് മുമ്പ് CFC എന്ന സഭയായിട്ട് ദൈവം തന്ന ആ സ്വർഗീയ ദർശനം ഇങ്ങനെയുള്ള സത്യങ്ങളാണ്.
The Lord told us to proclaim it because nobody else is proclaiming it.
കാര്യം ഈ സത്യങ്ങളെ മറ്റധികം ആരും പ്രസംഗിക്കാത്തതുകൊണ്ട് അത് പ്രസംഗിക്കുവാൻ തക്കവണ്ണമാണ് നമ്മളെ ഭരമേൽപ്പിച്ചത്.
There may be somebody here or there, I'd like to meet them. If there are such people proclaiming it.
ഒരുപക്ഷേ മറ്റാരെങ്കിലും അവിടെ എവിടെയൊക്കെ ഈ സത്യങ്ങൾ പ്രഘോഷിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെയുണ്ടെങ്കിൽ അവരെ കാണുവാൻ എനിക്ക് സന്തോഷമുണ്ട്.
I don't know all the Christians in the world.
ലോകത്തിലുള്ള എല്ലാ ക്രിസ്ത്യാനികളെയും എനിക്കറിയില്ല.
I hope there are many people proclaiming it.
ഞാൻ പ്രത്യാശിക്കുന്നത് അനേകരെ ഈ സത്യങ്ങൾ
പ്രഘോഷിക്കുമെന്നാണ്.
എന്നാൽ കഴിഞ്ഞ 40 വർഷമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചത്.
Lord, please lead me anywhere in the world to people who have a longing to live this life.
ഇങ്ങനെയുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ താല്പര്യമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് എന്നെ അയക്കണമേ എന്ന കർത്താവിനോട് ഞാൻ.
I'm willing to go anywhere.
അതിനുവേണ്ടി എത്ര ദൂരം വേണമെങ്കിലും യാത്ര ചെയ്ത് പോകുവാൻ സമ്മതമാണ്.
Travel thousands of miles just to meet 2 or 3 people.
ചിലപ്പോൾ രണ്ടോ മൂന്നോ പേരെ കാണുവാൻ വേണ്ടി മാത്രം ആയിരക്കണക്കിന് മൈലുകൾ യാത്ര ചെയ്ത് ഞാൻ പോകാറുണ്ട്.
When I first came to Bahrain, I came here to meet one brother.
ഞാൻ ആദ്യമായിട്ട് ചില വർഷങ്ങൾക്ക് മുമ്പ് ബഹ്റൈനിൽ വന്നപ്പോൾ ആദ്യമായിട്ട് ഒരു സഹോദരനെ കാണുവാനായിട്ട് വന്നത്.
And I got stuck here because I couldn't get a visa to go somewhere else.
മറ്റൊരു രാജ്യത്തേക്ക് പോകാനുള്ള വിസ റെഡിയാകാഞ്ഞതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ രണ്ട് മൂന്ന് ദിവസം അധികമായിട്ട് താമസിക്കേണ്ടി
വന്നു. That's how we have a church here today.
അങ്ങനെയാണ് ഇന്ന് ഇവിടെ ബഹ്റൈനിൽ ഒരു സഭ ഉണ്ടാകുവാനിടയായി തീർന്നത്.
So I've always had the longing, Lord, if there's someone somewhere really seeking to live a godly life, I want to meet him.
കഥാവേ, അങ്ങനെ സത്യസന്ധമായിട്ട് നിന്നെ ഒരു ഒരു ദൈവഭക്തിയുള്ള ജീവിതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും വിശ്വാസികളുണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് എന്നെ അയക്കണമേ.
I once sold my moped so that I could buy a ticket and go to Singapore.
ഒരിക്കൽ ഞാൻ എന്റെ സ്കൂട്ടർ വിറ്റിട്ട ഒരു ടിക്കറ്റ് കാശിന് വേണ്ടി ടിക്കറ്റ് എടുത്താണ് സിംഗപ്പൂരിന്
പോയത്. യഥാർത്ഥമായ
ദൈവഭക്തിയുള്ള ഒരു ജീവിതം ആഗ്രഹിക്കുന്ന ചില ജീവിതങ്ങളെ അവിടെ സിംഗപ്പൂരിൽ എനിക്ക് കാണുവാൻ തക്കവണ്ണം കഴിഞ്ഞു.
I pray to the Lord like this.
ഞാൻ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു.
I said, Lord, I don't want to go all over India looking for people who want to go to heaven.
കഥാവേ, ഇന്ത്യയിലെ സ്വർഗത്തിലേക്ക് പോകാൻ മാത്രം ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരുടെ പുറകെ പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
I'm sure there are 1200 million people in India who want to go to heaven.
ഒരു ലക്ഷത്തി ഇരുന്നൂറ്
കോടി ഒരു 120 കോടി,
എന്റെ മാത്സ ക്ഷമിക്കണം, 120 കോടി ജനങ്ങൾക്കും സ്വർഗത്തിൽ പോകാൻ താല്പര്യമുള്ളവരാണ്.
I want to meet people in India who want to follow Jesus on earth before going to heaven.
എന്നാൽ ഈ ഇതിന്റെ മധ്യത്തിൽ സ്വർഗത്തിൽ പോകുന്നതിന് മുമ്പ് യേശുവിനെ പിൻപറ്റുവാൻ ആഗ്രഹമുള്ള ആൾക്കാരെ കണ്ടെത്തുവാനാണ് �ഞാൻ ആഗ്രഹിക്കുന്നത്.
There are a lot of people in India trying to, a lot of churches in India are trying to lead people to Christ. Praise the Lord.
There are അനേക സഭകള് ഇന്ത്യയിലുണ്ട് കർത്താവിങ്കിലേക്ക് ജീവിതങ്ങളെ
prepare people to go to heaven. To prepare people. That's good.
സ്വർഗത്തിലേക്ക് ജീവിതങ്ങളെ ഒരുക്കിയെടുക്കുന്ന അനേക സഭകൾ ഇന്ത്യയിൽ.
So let there be at least one church that is looking for people to follow Jesus before they go to heaven.
എന്നാൽ സ്വർഗത്തിൽ പോകുന്നതിന് മുമ്പ് യേശുവിനെ പിൻപറ്റുവാൻ തക്കവണ്ണം ഉത്സാഹിപ്പിക്കുന്ന ഒരു സഭ എവിടെയെങ്കിലും ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
That is the reason why God has raised us up.
ആ ഒരു കാരണം കൊണ്ടാണ് ഈ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ച ആയിട്ട് നമ്മളെ ദൈവം.
We are not in competition with anybody.
മറ്റാരോടും ഒരു മത്സരബുദ്ധിയോടെ അല്ല നാം ആയിരിക്കുന്നത്.
We are fulfilling a function that's not being fulfilled.
മറ്റ് പലയിടങ്ങളിലും പൂർത്തീകരിക്കപ്പെടാത്ത ദൈവത്തിന്റെ ദൗത്യം പൂർത്തീകരിക്കാനുള്ള ആഗ്രഹമാണ് ഞങ്ങളുടെ.
I was down in Tamil Nadu once. We were having meetings in a place where we had no church.
നമുക്കൊരു സഭയില്ലാത്ത തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്ത് ഒരിക്കൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു.
And we had a question time.
ആ സമയത്ത് ഈ ചോദ്യോത്തരത്തിന്റെ സമയമുണ്ടായിരുന്നു.
Somebody asked me.
ഒരാൾ ഇങ്ങനെ ചോദിച്ചു.
So brother Zach, have you come here to steal the sheep from other churches?
മറ്റ് സഭകളിൽ നിന്ന് ആടുകളെ മോഷ്ടിച്ചോണ്ട് പോകുവാനാണോ നിങ്ങൾ ഇവിടെ വന്നത് എന്ന് ചോദിച്ചു.
I say no.
ഞാൻ പറഞ്ഞു അല്ല.
Many of those are not sheep, they are all goats, so I'm not really have to steal them.
അത് അനേകരും കോലാടുകളാണ്, അതുകൊണ്ട് അതിനെ മോഷ്ടിച്ചോണ്ട് പോകാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്.
Some churches have sheep, no doubt.
എന്നാൽ ചില സഭകളിൽ കുഞ്ഞാടുകളുണ്ട്.
Don't look at it like stealing sheep.
When
we start a church here, we are not stealing anybody's sheep.
ഞങ്ങൾ ആരുടെയും ആടുകളെ മോഷ്ടിക്കാനല്ല സഭ തുടങ്ങിയത്.
ഇവിടെ തുടങ്ങിയത്. I said, look at it like this.
ഇങ്ങനെ ചിന്തിക്കുക.
Supposing you go to a village.
നിങ്ങൾ ഒരു ഗ്രാമത്തിലേക്ക്
പോകുന്നു. And there are so many schools that have got only up to 10th standard.
ഒരു ഗ്രാമത്തിലെ നിങ്ങൾ പോകുന്നു, അവിടെ 10th ക്ലാസ് വരെ മാത്രമുള്ള അനേക സ്കൂളുകളുണ്ട്.
Within 50 mile radius only schools are there.
15 മൈൽ ചുറ്റളവില് അവിടെ 10
സ്കൂളുകൾ.
50 മൈൽ, സോറി, 50, 50.
Okay. And supposing I go there.
അവിടെ ഞാൻ പോയാൽ.
And I start a college.
ഞാൻ അവിടെ ഒരു കോളേജ് സ്ഥാപിക്കുകയാണെങ്കിൽ.
For pre-degree and degree courses.
Pre-degree and degree courses ഒക്കെ ആയിട്ട് ആൾക്കാരെ പഠിപ്പിക്കുവാൻ.
Am I stealing students from the school?
ഞാൻ ഈ സ്കൂളുകളിൽ നിന്ന് ഈ കുട്ടികളെ മോഷ്ടിക്കുകയാണോ?
No.
ഒരിക്കലും അല്ല.
I am providing an education which nobody else is providing in a radius of 50 miles.
ഒര 50 മൈൽ ചുറ്റളവില് മറ്റാരും കൊടുക്കാത്ത വിധത്തിലുള്ള ഒരു വിദ്യാഭ്യാസ നിലവാരം കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്.
Is that a crime?
അതൊരു തെറ്റാണോ?
I'm not forcing everybody in the school to come to the college.
ഈ സ്കൂളിലുള്ള എല്ലാവരും ഈ കോളേജിലേക്ക് വരുവാൻ തക്കവണ്ണം ഞാൻ ആവശ്യപ്പെടുന്നില്ല.
90% of them may be happy to finish high school and say that's all I want.
അതിൽ 90% ഹൈസ്കൂൾ വിദ്യാഭ്യാസം കൊണ്ട് മതിയാക്കി പഠനം നിർത്തുന്നവരാണ്.
But there may be 3 or 4 who say I want to study a little more.
എന്നാൽ അതിനുശേഷം ചിലപ്പോൾ അതിനുശേഷം പഠിക്കുവാൻ താല്പര്യമുള്ള 3-4 പേരെ കാണുകയുള്ളൂ.
My father grew up in a village in Kerala where nobody had gone to college.
എൻ്റെ പിതാവ് കേരളത്തിലെ ഒരു ഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നത്. അവിടെ ആരും തന്നെ കോളേജ് വിദ്യാഭ്യാസത്തിന് പോയിട്ടില്ല.
When he studied in school, not a single person from that village ever went to a college.
എന്റെ പിതാവ് സ്കൂളിൽ പഠിച്ച കാലത്ത് അവരുടെ ഗ്രാമത്തിൽ നിന്ന് ആരും തന്നെ കോളേജ് വിദ്യാഭ്യാസത്തിന് പോയിട്ടില്ല.
My father was the first person who at 18 or 19 years old went to a college from there.
ആ ഗ്രാമത്തിൽ നിന്ന് ആദ്യമായിട്ട് ഒരു കോളേജ് വിദ്യാഭ്യാസത്തിന് വേണ്ടി 18-19 വയസ്സ് പ്രായമുള്ളപ്പോൾ പോയ ഒരേ ഒരു വ്യക്തി എന്റെ പിതാവാണ്.
If somebody started a college in that village, would that be a crime?
അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിൽ ആരെങ്കിലും ഒരു കോളേജ് തുടങ്ങിയാൽ അതൊരു തെറ്റാണോ?
He had to go all the way from Kerala to Chennai to join a college.
അന്ന് കേരളത്തിൽ അങ്ങനെ ഒരു കോളേജ് ഇല്ലാഞ്ഞതുകൊണ്ട് ഇത്രയും ദൂരം യാത്ര ചെയ്ത് ചെന്നൈയിൽ തമിഴ്നാട്ടിൽ ചെന്നാണ് എനിക്ക് കോളേജിൽ പഠിക്കുവാൻ എന്റെ പിതാവിനിടയായി.
What are we doing in our churches?
നമ്മുടെ സഭകളിൽ നാം എന്താണ് ചെയ്യുന്നത്?
We're not stealing any sheep.
നാം ആരുടെയും ആടുകളെ മോഷ്ടിക്കുകയല്ല.
In fact, most of the people in our churches in Tamil Nadu are from non-Christian backgrounds.
തമിഴ്നാട്ടിലുള്ള നമ്മുടെ സഭകളിലെ മിക്കവാറും സഭകളിലുള്ള അംഗങ്ങളെല്ലാം ക്രിസ്തീയ സമുദായത്തിൽ നിന്ന് തന്നെ ഉള്ളവരല്ല.
Two of our churches there are in villages where there was no church for 2000 years.
2000 വർഷമായിട്ട് ഒരു സഭയും ഇല്ലാത്ത ഒരു ഗ്രാമത്തിൽ നിന്നാണ് നമ്മുടെ രണ്ട് സഭകൾ ഉള്ളത്.
We had conferences there with hundreds of people praising the Lord.
അവിടെ എല്ലാ വർഷവും നമുക്ക് കോൺഫറൻസുകൾ ഉണ്ട്. 100-കണക്കിന് ആൾക്കാർ അവിടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു.
What are people opposing?
എന്താണ് മനുഷ്യർ എതിർക്കുന്നത്?
People are opposing that we can live an overcoming life and walk as Jesus walked.
നമ്മൾ യേശുക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചതുപോലെ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയുമെന്ന് പറയുന്നതിനെയാണ് ആൾക്കാർ എതിർക്കുന്നത്.
We don't look at the failures of David and Samson and find excuse for our sin.
നമ്മുടെ പാപത്തിന് ഒരു ഒഴികൊഴിവ് കണ്ടുപിടിക്കുവാൻ വേണ്ടി ദാവീദിന്റെയും ശിംശോന്റെയും ഒക്കെ ജീവിതത്തിലെ വീഴ്ചകൾ കണ്ടുപിടിക്കുകയല്ല നാം ചെയ്യുന്നത്.
We look at Jesus who was upright right till the end of his life without sinning.
എന്നാൽ തന്റെ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെയും ഒരു പാപം പോലും ചെയ്യാതെ ജീവിച്ച കർത്താവാണ് നമ്മുടെ മാതൃ.
So if you look for an excuse for sin in the Bible, you'll find it.
നമ്മുടെ പാപത്തിന് ഒരു ഒഴികഴിവ് കാണുവാണെങ്കിൽ നമുക്ക് ബൈബിളിൽ പഴയ നിയമത്തിൽ കാണുവാൻ കഴിയും.
Have you ever thought why there's a verse like this in the Bible, the last page of the Bible you read?
വേദപുസ്തകത്തിന്റെ അവസാനത്തെ വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്.
Revelation 22 verse 11.
വെളിപാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം.
It's almost amazing that such a verse is found in the Bible.
ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യം ഉണ്ടെന്നുള്ളത് തന്നെ വളരെ അതിശയകരമാണ്.
Let the one who does wrong still do wrong.
അതായത് അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ.
And let the one who is filthy still be filthy.
അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ.
Can you imagine the Bible telling you to continue to do wrong and continue to be filthy?
നിങ്ങളെ അഴുക്കിലാണെങ്കിൽ അഴുക്കിൽ തുടരുക, അനീതിയിലാണെങ്കിൽ അനീതിയിൽ തുടരുക എന്ന് ഇങ്ങനെയുള്ള ഒരു വാക്യം വേദപുസ്തകത്തിൽ ഉണ്ടായിരിക്കുന്നത്
അതിശയകരമല്ലേ? I thought the Bible should say stop doing wrong.
തെറ്റ് ചെയ്യുന്നത് മതിയാക്കുക, നിർത്തുക എന്നാണ്
വേദപുസ്തകം പറയുന്നത്.
നിങ്ങൾ അശുദ്ധനാണെങ്കിൽ അശുദ്ധിയിൽ നിർത്തുക എന്നാണ് പറയുന്നത്.
Why is there a verse which says keep on doing wrong, keep on being filthy?
തെറ്റ് ചെയ്യുന്നവൻ തെറ്റിൽ തുടരട്ടെ എന്ന് എന്തുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്?
You think that's the devil's word, not God's word.
നിങ്ങൾ ഒരുപക്ഷേ പറയും ഇത് പിശാചിന്റെ വചനമാണ്, ദൈവത്തിന്റെ വചനമല്ല എന്ന്.
I was puzzled by it.
ഇതുകൊണ്ട് എനിക്ക് ചിന്താകുഴപ്പം ഉണ്ടാക്കി.
I can never be at rest if a verse in the Bible puzzles me. I have to find out why is it like that.
ദൈവവചനത്തിൽ ഏതെങ്കിലും ഒരു വാക്യം എനിക്ക് ചിന്താകുഴപ്പം ഉണ്ടാക്കിയാൽ എനിക്ക് എന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകും.
So that's why sometimes I don't go past a verse for a few days. I stuck at that verse.
ചിലപ്പോൾ ഞാൻ വേദപുസ്തകം വായിച്ചു വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു വചനം കണ്ടാൽ അത് അതിനൊരു വ്യക്തത ലഭിക്കുന്നിടം വരെയും ഞാൻ അതുമായിട്ട്
I found the answer.
അതിന്റെ ഉത്തരം ലഭിക്കുന്നിടം വരെ എനിക്ക് അതിന്റെ ഉത്തരം ലഭിച്ചു.
The meaning of this verse is
ഈ വാക്യത്തിന്റെ അർത്ഥം
After you have read 1000 pages of this book
ഈ പുസ്തകത്തിന്റെ 1000-ത്തോളം പേജുകൾ നിങ്ങൾ വായിച്ചതിനു ശേഷം
You still want to do wrong
ഇനിയും നിങ്ങൾ തെറ്റിൽ തുടരുവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ
then there's no hope for you. You better keep doing wrong.
നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് പ്രതീക്ഷയ്ക്ക് വകയില്ല, അത് പ്രത്യാശയ്ക്ക് വകയില്ല.
After reading one thousand pages of this book, you still want to be filthy, just go right ahead and be filthy.
ഈ 1000-ത്തിലധികം പേജുകളുള്ള ഈ വേദപുസ്തകം മുഴുവൻ വായിച്ച ശേഷം ഇതിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഇതൊക്കെ വായിച്ചിട്ടും പിന്നെയും നിങ്ങൾക്ക് തെറ്റിൽ തുടരുവാനാണ് ആഗ്രഹമെങ്കിൽ
it's almost like saying then there's no hope for you.
ഇത് ഇങ്ങനെ അങ്ങനെയെങ്കിൽ നിങ്ങൾ പ്രത്യാശയ്ക്ക് പ്രതീക്ഷയ്ക്ക് ഒരു വകയുമില്ല.
Dear brothers and sisters,
പ്രിയ സഹോദരി സഹോദരന്മാരെ,
God wants a pure witness.
കർത്താവ് ഒരു വിശുദ്ധ സാക്ഷ്യമാണ് നമ്മുടെ ജീവിതത്തിൽ.
Doesn't have to be many people, but there must be a few.
ഒരുപാട് ആൾക്കാർ വേണമെന്നില്ല, പക്ഷേ കുറച്ചു പേര്.
Do you know which is the first book written in the Bible?
വേദപുസ്തകത്തിലെ ഏറ്റവും ആദ്യം എഴുതപ്പെട്ട പുസ്തകം ഏതാണ് എന്ന് നിങ്ങൾക്ക് അറിയാമോ?
A lot of people don't know.
അനേകർക്ക് ഒരുപക്ഷെ അറിയില്ലായിരിക്കാം.
Unless you heard me before.
ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം.
It's not Genesis.
ഇത് ഉൽപ്പത്തി പുസ്തകമല്ല.
Genesis was written 1500 years before Christ by Moses.
കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിക്കുന്നതിന് 1500 വർഷം മുമ്പ് മോശ എഴുതിയ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം.
About 600 years before Moses there's a book written called the book of Job.
എന്നാൽ മോശ ജനിക്കുന്നതിനും 600 വർഷം മുമ്പ് എഴുതപ്പെട്ട പുസ്തകമാണ് ഇയ്യോബിന്റെ പുസ്തകം.
So Moses wrote Genesis.
മോശയാണ് ഉൽപ്പത്തി പുസ്തകം എഴുതിയത്.
Job was written 600 years before Genesis.
ഈ ഉൽപ്പത്തി പുസ്തകത്തിന് എഴുതുന്നതിന് 600 വർഷം മുമ്പാണ് ഇയ്യോബിന്റെ പുസ്തകം എഴുതിയത്.
In fact, in all the 66 books, Job is the only book which has no connection with Abraham, Isaac or Jacob.
ഈ വേദപുസ്തകത്തിലെ 66 പുസ്തകത്തിൽ അബ്രഹാമിന്റെ ഇസാക്കിന്റെ യാക്കോബുമായിട്ട് ഒരു ബന്ധവും കാണാത്ത ഒരു പുസ്തകം ഇയ്യോബിന്റെ പുസ്തകം മാത്രമാണ്.
All other books have got something to do with the descendants of Abraham, Isaac and Jacob.
മറ്റെല്ലാ പുസ്തകത്തിലും അബ്രഹാമിന്റെ സന്തതി പരമ്പരകളെ കുറിച്ചൊക്കെ ഉള്ള എന്തെങ്കിലും ഒക്കെ ഒരു കണക്ഷൻ ഉണ്ട്.
Except Job.
അയ്യോബിന്റെ പുസ്തകത്തിൽ അതൊന്നും നാം കാണുന്നു.
That was written before Abraham was even called by God.
അബ്രഹാമിനെ ദൈവം വിളിക്കുന്നതിന് മുമ്പ് എഴുതപ്പെട്ട പുസ്തകമാണ് അയ്യോബിന്റെ പുസ്തകം.
And so now read the book of Job as the first book that God is writing for man.
മനുഷ്യന് വേണ്ടി ദൈവം എഴുതുന്ന ആദ്യത്തെ പുസ്തകം എന്ന നിലയിൽ നാം അയ്യോബിന്റെ പുസ്തകം വായിക്കണം.
There are no books now in the Bible.
വേദപുസ്തകത്തിൽ മറ്റൊരു പുസ്തകവുമില്ല.
This is the first book God is writing.
ദൈവം എഴുതുന്ന ആദ്യത്തെ പുസ്തകം.
And you would think that he should write about the creation of heaven and earth.
ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും അങ്ങനെ ആദ്യത്തെ പുസ്തകം എഴുതുമ്പോൾ അതുപോലെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സൃഷ്ടിയുടെ കാര്യത്തെക്കുറിച്ചാണ് ദൈവം എഴുതേണ്ടത്.
No.
അല്ല.
When he writes his first book, this is how he writes.
തന്റെ ആദ്യത്തെ പുസ്തകം എഴുതിയപ്പോൾ ദൈവം ഇങ്ങനെയാണ് എഴുതിയത്.
There was a man who feared God.
ദൈവത്തെ ഭയപ്പെടുന്ന ഒരു മനുഷ്യൻ.
That is the first sentence of the Bible.
അതാണ് ബൈബിളിന്റെ ആദ്യത്തെ വചനം.
Job 1:1.
യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം.
Who turned away from evil.
അതേ, ദോഷം വിട്ടകലുന്ന ഒരു മനുഷ്യൻ.
There was a man who was upright.
നീതിമാനായ ഒരു മനുഷ്യൻ,
ബ്ലെയിംലെസ്,
കുറ്റമില്ലാത്തവനായ ഒരു മനുഷ്യൻ.
And he lived in the land of Uz.
ഊസ് എന്ന ദേശത്ത് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ.
And there was a man whom God could boast to Satan.
പിശാചിനോട് പ്രശംസിച്ച് പറയുവാൻ തക്കവണ്ണം മതിയായ ഒരു മനുഷ്യൻ.
There were many other things about him.
യോബിനെ കുറിച്ച് മറ്റ് പല കാര്യങ്ങളുമുണ്ട്.
He was a very wealthy man.
അദ്ദേഹം വളരെ സമ്പന്നനായിരുന്നു.
7000 sheep, 3000 camels.
7000 ആടും 3000 ഒട്ടകവും ഒക്കെ ഉണ്ടായിരുന്നു.
But when God boasts about him to Satan in verse 8.
എന്നാൽ അതിന്റെ എട്ടാം വാക്യത്തിൽ ദൈവം പ്രശംസിച്ച് പിശാചിനോട് യോബിനെ കുറിച്ച് പ്രശംസിച്ച് പറയുമ്പോൾ
What does he say?
എന്താണ് പറയുന്നത്?
Does he say, Satan, see how I blessed Job with 7000 sheep and 3000 camels because he is honest?
സത്യസന്ധനായതുകൊണ്ട് ഞാൻ 7000 ആടും 3000 ഒട്ടകവും കൊണ്ടൊക്കെ സമൃദ്ധിയായിട്ട് ഇയ്യോബിനെ അനുഗ്രഹിച്ചത് നീ കണ്ടോ സാത്താനെ എന്നാണോ ദൈവം ചോദിച്ചത്?
That is how foolish Christians boast today.
ബുദ്ധിയില്ലാത്ത ക്രിസ്ത്യാനികൾ പലരും അങ്ങനെയുള്ള വിഷയങ്ങളിലാണ് പലപ്പോഴും പ്രശംസിക്കുന്നത്.
See how God has blessed me with such a high salary job.
ഓ ദൈവം എത്ര ഇത്ര വലിയ ഉയർന്ന ശമ്പളമുള്ള ജോലി തന്നെ എന്നെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നത് കണ്ടില്ലേ?
That is today's equivalent of 7000 sheep and 3000 camels.
അന്നത്തെ 7000 ആടുകളും 3000 ഒട്ടകത്തിനും ഒക്കെ തുല്യമാണ് ഇന്നത്തെ ഇത്രയുള്ള ജോലികളും പദവികളും.
God doesn't even mention it.
എന്നാ അതിനെ കുറിച്ചൊന്നും ദൈവം ഇവിടെ പറയുന്നില്ല.
Unimportant.
അത് അപ്രധാന കാര്യങ്ങളാണ്.
Whether he had 1 sheep or 7000 sheep is unimportant.
7000 ആടോ 3000 ഒട്ടകമോ ഒന്നും അത്ര വലിയ പ്രാധാന്യമുള്ള വിഷയമല്ല.
God says to Satan, have you seen a man like him who is so fear God and turns away from evil?
അതെ, അവനെ പോലെ ദൈവത്തെ ഭയപ്പെടുന്നവനും ദോഷം വിട്ടകലുന്നവനുമായ ഒരു മനുഷ്യനെ നീ കണ്ടോ എന്നാണ്
Satan. You roamed around the earth, you've seen so many hypocrites.
നീ ലോകം ചുറ്റും ഊടാടി നടന്നിട്ട് ഒത്തിരി കപടഭക്തരായ മനുഷ്യരെ കണ്ടുകാണും.
There are three preachers also, Eliphaz, Bildad and Zophar.
ഇവിടെ എലിഫാസ്, ബിൽദാദ്, സോഫർ മുതലായ മൂന്ന് ഉപദേഷ്ടാക്കന്മാരെ അവിടെ നാം കാണുന്നുണ്ട്.
Satan, you've seen all of them. I know they are hypocrites.
അവരെയൊക്കെ നീ കണ്ടുകാണും. അവരെല്ലാം കപടഭക്തരാണ്.
They are preachers.
അവരെ ഉപദേഷ്ടാക്കന്മാരാണ്.
Job is not like them.
എന്നാൽ ഇയ്യോബ് അവരെ പോലെ അല്ല.
And Satan's mouth is shut.
പിശാചിന്റെ വായ അടഞ്ഞു പോയി.
Satan says, yeah, that's because you've given him so many sheep and camels and all that.
അപ്പോൾ പിശാച് പറയാണ്, അത് നിനക്ക് നീ അവനെ ഇത്രയും വലിയ സമ്പത്തുകളൊക്കെ കൊടുത്തുകൊണ്ടല്ലേ?
God says, you can take it away, he'll still serve.
അപ്പോൾ ദൈവം പിശാചിനോട് പറയുന്നു, അതെല്ലാം നീ വേണേ എടുത്തു കളഞ്ഞു, എന്നാലും അവൻ എന്നെ ഉപേക്ഷിക്കും.
What I see there is this.
ഇവിടെ ഞാൻ കാണുന്നത് എന്താണ്?
The tremendous desire God has to find one man whom he can boast to Satan about.
അതെ, ദൈവത്തിന്റെ ഹൃദയത്തിന് എത്ര തീവ്രമായ ആഗ്രഹമാണ് അതെ പിശാചിന് എതിരായിട്ട് ഒരു സാക്ഷ്യമുള്ള ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിക്കുന്നത്.
Do you know that if he can find one man, one woman in Bahrain whom he can boast to Satan, that will thrill God's heart.
അതെ, ഇവിടെ ബഹ്റൈനില് അതെ പിശാചിന് നേരെ വിരൽ ചൂണ്ടിക്കാണിക്കത്തക്ക ഒരു പുരുഷനെ, ഒരു സ്ത്രീയെയോ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ഹൃദയത്തിന് എത്ര ആഹ്ലാദമായിരിക്കും.
He doesn't say, Satan, do you see how well that person sings? That's not the point.
ആള് എത്ര നന്നായിട്ട് പാടുന്നു എന്നുള്ള കാര്യമല്ല പറയുന്നത്.
Or how well he preaches.
എത്ര നന്നായിട്ട് പ്രസംഗിക്കുന്നു എന്നല്ല.
Or how he knows the Bible.
എത്ര നന്നായിട്ട് വേദപുസ്തകത്തെ കുറിച്ച് അറിവുണ്ട് എന്നല്ല.
No.
അതൊന്നുമല്ല.
I remember many years ago the Lord said to me,
അനേക വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എന്നോട് ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു,
My son, never evaluate your life by your ministry.
എന്റെ മകനെ, നിന്റെ ആ ശുശ്രൂഷയുടെ ഓടുള്ള ബന്ധത്തിൽ നിന്റെ ജീവിതത്തെ നീ ഒരിക്കലും വിലയിരുത്തരുത്.
Never evaluate your life by how well you can preach.
എത്ര നന്നായിട്ട് പ്രസംഗിക്കുവാൻ നിനക്ക് കഴിയും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നീ നിന്റെ ജീവിതത്തെ വിലയിരുത്തരുത്.
How many books you have written?
നീ എത്ര പുസ്തകങ്ങൾ എഴുതിയെന്നതിന്റെ
How many series you have made?
എത്ര സീഡികൾ ഉണ്ടാക്കി?
How many countries you have traveled?
എത്ര രാജ്യങ്ങൾ നീ യാത്ര ചെയ്തു?
Nothing.
ഇതൊന്നുമല്ല.
I evaluate you by how pure your heart is.
ഞാൻ നിന്നെ വിലയിരുത്തുന്നത് നിന്റെ ഹൃദയം എത്രത്തോളം നിഷ്കളങ്കവും വിശുദ്ധവുമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ.
Humble you are before me and before other people.
എന്റെ മുൻപിലും മറ്റു മനുഷ്യരുടെ മുമ്പിലും നീ എത്ര താഴ്മയുള്ളവനാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിന്നെ വിലയിരുത്തുന്നത്.
I evaluate you by how much you can love your enemies.
നിന്റെ ശത്രുക്കളെ എത്രത്തോളം നിനക്ക് സ്നേഹിക്കുവാൻ കഴിയും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിന്നെ
വിലയിരുത്തുന്നത്. I evaluate you by how you can control your anger so you don't get angry with people who provoke you.
നിന്റെ കോപത്തെ എത്രത്തോളം അടക്കുവാൻ കഴിയും, നിന്നെ പ്രകോപിപ്പിക്കുന്നവരോട് നിനക്ക് എത്ര കോപിക്കാതെ ഇരിക്കുവാൻ കഴിയുമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നിന്നെ വിലയിരുത്തുന്നത്.
Very different from the way people evaluate.
മനുഷ്യൻ വിലയിരുത്തുന്നതിനേക്കാൾ എത്ര വ്യത്യസ്തമാണ് ദൈവം വിലയിരുത്തുന്നത്.
People evaluate a person by, boy, what a fantastic preacher.
ഓ, മനുഷ്യർ പലപ്പോഴും എത്ര നല്ല പ്രസംഗിയൻ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ.
Oh, well, he can sing.
എത്ര നന്നായിട്ട് പാടുവാൻ കഴിയും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ.
What miracles he can do.
ഓ, എത്ര അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയുന്നു.
God doesn't look for that.
എന്നാൽ ദൈവം അങ്ങനെയല്ല നോക്കുന്നത്.
And that's what I want to ask you. Do you see God's tremendous desire to find at least one man?
നിങ്ങൾക്ക് കാണുവാൻ കഴിയുമോ ഈ വിധത്തിലുള്ള ഒരു മനുഷ്യനെ കാണുവാൻ ദൈവം എത്ര അധികമായിട്ട് ആഗ്രഹിച്ചു.
Delighted he was when he found one Noah in a wicked world.
അതെ, വക്രത നിറഞ്ഞ ഒരു തലമുറയിൽ ഒരു നോഹയെ കാണുവാൻ കഴിഞ്ഞ ദൈവത്തിന് എത്ര സന്തോഷമായിരുന്നു.
If it were not for him, we wouldn't be here today.
അന്ന് അങ്ങനെ നോഹയെ പോലെ ഒരാൾ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഭൂമിയിൽ നാം ആരും ഉണ്ടായിരിക്കുമായിരുന്നില്ല.
Do you know that all of you are children of Noah?
നമ്മൾ എല്ലാവരും നോഹയുടെ മക്കളാണ് എന്നുള്ളത് നമുക്കറിയാം.
Not only children of Adam, but children of Noah.
നമ്മള് ആദാമിന്റെ മക്കൾ മാത്രമല്ല, നമ്മൾ നോഹയുടെയും കൂടെ മക്കളാണ്.
Everyone.
നമ്മൾ ഓരോരുത്തരും.
Because one man was faithful.
വിശ്വസ്തനായി നിന്ന ഒരേ ഒരു വ്യക്തി.
He brought up his children faithfully, just like Job did.
യോബ് തന്റെ മക്കളെ വളർത്തിയതുപോലെ വിശ്വസ്തതയോടെ തന്റെ മക്കളെ വളർത്തിയ വ്യക്തിയായിരുന്നു നോഹ.
God's work has usually been done by lone individuals who are absolutely faithful.
അതെ, തികച്ചും വിശ്വസ്തരായ ഏക വ്യക്തികളെ കൊണ്ടാണ് ദൈവത്തിന്റെ പ്രവൃത്തി കൂടുതലും ചെയ്യപ്പെടുന്നത്.
You know what God told Elijah when Elijah said, "Oh Lord, I'm the only one left in this land."
എലിയാവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ദൈവം എന്താ പറഞ്ഞെന്ന് അറിയാമോ?
What did he say?
എന്താണ് പറഞ്ഞത്?
I have got 7,000 men here who have not bowed the knee to Baal.
അതെ, ബാലിനെ മുട്ടുമടക്കാത്ത 7,000 പേരെ ഞാൻ ശേഷിപ്പിച്ചിട്ടുണ്ട്.
But none of those 7,000 people could bring fire down from heaven.
എന്നാൽ അവരിലെ ആ 7,000 പേരിൽ ഒരുത്തർക്ക് പോലും സ്വർഗ്ഗത്തിൽ നിന്ന് തീ ഇറക്കുവാൻ കഴിഞ്ഞില്ല.
That only one man could do.
അത് ഒരാൾക്ക് മാത്രമേ കഴിയുമായിരുന്നു.
Their testimony was, I don't bow down to Baal.
അവരുടെ സാക്ഷ്യം, ഞാൻ ബാലിനെ മുട്ടുമടക്കാത്തവർ.
Negative testimony.
അത് ഒരു എന്തുവാ, നെഗറ്റീവ് ആയിട്ടുള്ള സാക്ഷ്യമാണ്.
There are Christians who have a negative testimony.
ക്രിസ്ത്യാനികൾക്ക് ഇങ്ങനെ നെഗറ്റീവ് സാക്ഷ്യമുള്ള ക്രിസ്ത്യാനികളുണ്ട്.
ഐ ഡോണ്ട് ഗോ സീ ഡർട്ടി മൂവീസ്.
ഞാൻ ചില കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല.
ഡർട്ടി സിനിമാസ്,
മ്ലേച്ഛമായ സിനിമകളൊന്നും ഞാൻ കാണാറില്ല.
ഐ ഡോണ്ട് വാച്ച് ബാഡ് ടിവി പ്രോഗ്രാംസ്.
തെറ്റായ ടെലിവിഷൻ പ്രോഗ്രാമുകളൊന്നും ഞാൻ കാണാറില്ല.
ഐ ഡോണ്ട് സ്റ്റീൽ.
ഞാൻ മോഷ്ടിക്കാറില്ല.
ഐ ഡോണ്ട് കമ്മിറ്റ് അഡൾട്ടറി.
ഞാൻ വ്യഭിചാര കുറ്റം ചെയ്യാറില്ല.
ദാറ്റ്സ് കോൾഡ് എ നെഗറ്റീവ് ടെസ്റ്റിമണി.
അത് എല്ലാം നെഗറ്റീവ് സാക്ഷ്യങ്ങളാണ്.
ദേർ കാൻ ബി 7000 പീപ്പിൾ ലൈക് ദാറ്റ്.
അങ്ങനെ ഒരു 7000 പേർ ഉണ്ടാകും.
ഐ ഡോണ്ട് ഡു ദിസ്, ഐ ഡോണ്ട് ഡു ദിസ്, ഐ ഡോണ്ട്.
ഞാൻ ഇത് ചെയ്യാറില്ല, അത് ചെയ്യാറില്ല, അത് ചെയ്യാറില്ല.
യു നോ വാട്ട് എലിജാസ് ടെസ്റ്റിമണി.
എന്നാൽ എലിജ എന്താ പറഞ്ഞു എന്ന് അറിയാമോ?
ഹി ടോൾഡ് കിംഗ് അഹാബ്.
അഹാബിനോട് പറഞ്ഞത്,
ഐ ലിവ് ബിഫോർ ദ ഫേസ് ഓഫ് ദ ലോർഡ് മൈ ഗോഡ്.
എന്റെ ദൈവമായ കർത്താവിന്റെ മുൻപാകെയാണ് ഞാൻ ജീവിക്കുന്നത്.
ഇറ്റ് വാസ് എ പോസിറ്റീവ് ടെസ്റ്റ്.
അത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സാക്ഷ്യം.
ദാറ്റ്സ് ദ വൺ മാൻ ഹൂ കുഡ് ബ്രിംഗ് ഫയർ ഡൗൺ.
അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ തീ ഇറക്കുവാൻ
കഴിയൂ. വൺ മാൻ കുഡ് ഡു മോർ ദാൻ ഓൾ ദോസ് 7000
പീപ്പിൾ. ഈ 7000 പേരെക്കാട്ടിലൊക്കെ അധികമായിട്ട് ഈ ഒരൊറ്റ വ്യക്തിക്ക് ചെയ്യുവാൻ
കഴിയും. ഇറ്റ്സ് ഓൾവേസ് ബീൻ ലൈക്ക് ദാറ്റ്.
എല്ലാ കാലവും അങ്ങനെ തന്നെയാണ്.
There were thousands of believers in the first century.
ഒന്നാം നൂറ്റാണ്ടിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ ഉണ്ടായിരുന്നു.
But have you just thought about this?
നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ?
If one man like Paul was not there, what would have been Christianity?
പൗലോസിനെ പോലെ ഒരു വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ പുതിയ നിയമ ക്രിസ്ത്യാനി എവിടെയാകുമായിരുന്നു?
Half the New Testament would not be there.
പകുതിയോളം പുതിയ നിയമത്തിലെ പുസ്തകങ്ങൾ പോലും കാണുകയില്ലായിരുന്നു.
God has done so much through one man.
ഒരു മനുഷ്യനിലൂടെ ദൈവം എത്ര വലിയ പ്രവൃത്തിയാണ് ചെയ്തത്.
You see that in history. I mean, Martin Luther, John Wesley, it's always one man whom God chose and he stood for God and around him other people came.
ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, ഓരോ കാലത്തും ജോൺ വെസ്ലിയും മാർട്ടിൻ ലൂതർ അങ്ങനെയൊക്കെ ഓരോ വ്യക്തികളെ അവരെ ചുറ്റിപ്പറ്റിയാണ് ദൈവം വലിയ പ്രവൃത്തി ചെയ്തത്.
They were not special people.
അവരാരും പ്രത്യേകതയുള്ളവരൊന്നുമല്ല.
But they decided that they want to, like Job, stand for God and not seek to please man.
അതെ, യോബിനെ പോലെ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവരായിട്ടല്ല നമുക്ക് ലഭിച്ച ബോധ്യത്തിന് വേണ്ടി സത്യസന്ധമായിട്ട് നിൽക്കുവാൻ തീരുമാനിച്ചവരാണ്.
Dear brothers and sisters, you can be like that.
പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കും അങ്ങനെയായി തീരുവാൻ കഴിയും.
can be a woman.
ഒരു സ്ത്രീ ആയിരിക്കാം.
Sometimes God couldn't find a man in the Old Testament, he chose a Deborah.
പഴയ നിയമത്തിൽ ചില സമയങ്ങളിൽ ഒരു പുരുഷനെ കാണാത്തത് കൊണ്ട് ദെബോറയെ പോലെയുള്ള ചെറു സ്ത്രീകളെ ദൈവം തിരഞ്ഞെടുത്തത് നമുക്ക്
സിസ്റ്റർ
ഒരു സഹോദരിക്ക് അത്
കഴിഞ്ഞു. She was the ruler of Israel.
ഇസ്രായേലിന്റെ ഒരു ന്യായാധിപതിയായിരുന്നു അവൾ.
Her husband was cooking the food at home and looking after the babies.
അവിടെ ദെബോറയുടെ ഭർത്താവ് വീട്ടിൽ ആഹാരം പാകം ചെയ്യുകയും കുഞ്ഞുങ്ങളെ നോക്കുകയും ചെയ്യുമായിരുന്നു.
The men were so useless in her time.
അവളുടെ സമയത്ത് പുരുഷന്മാര് വളരെ ഒരു പ്രയോജനമില്ലാത്തവരായിരുന്നു.
The bravest man was a man called Barak.
ബാറാക്ക് എന്ന ഒരു വ്യക്തിയായിരുന്നു അതിൽ ധൈര്യശാലിയായിരുന്നു.
It's very interesting to read the story in Judges.
ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തില് ആ ചരിത്ര ഭാഗങ്ങളൊക്കെ നമുക്ക് വായിക്കുന്നത് വളരെ രസകരമാണ്.
Deborah says, see, I am a woman, I can't go as a general into battle. Barak, you go.
യുദ്ധത്തിൽ ഒരു സൈന്യാധിപനായിട്ട് പോകുവാൻ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എന്നെ കൊണ്ട് കഴിയുകയില്ല, അതുകൊണ്ട് ബാറാക്കെ നീ പോകണം എന്ന് ദെബോറ പറയുന്നു.
You know what Barak says?
ബാറാക്ക് പറഞ്ഞു എന്താണെന്നറിയാമോ?
Sister, if you come with me, I'll go.
സഹോദരി അല്ലെങ്കിൽ ദെബോറ, നീ എന്നോട് കൂടെ വരികയാണെങ്കിൽ ഞാൻ വരാം.
This was the bravest man in Israel.
ഇസ്രായേലിലെ ഏറ്റവും ധൈര്യശാലിയായ വ്യക്തിയായിരുന്നു അദ്ദേഹം.
God could use a woman.
അതുകൊണ്ടാണ് ഒരു ന്യായപാലനത്തിനായിട്ട് ദെബോറയെ ഉപയോഗിക്കേണ്ടി
വന്നത്. Even today, if God can't find men, he will use a woman.
ഇന്നും ആ വിധത്തിൽ പുരുഷന്മാരെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ അങ്ങനെ ചില സ്ത്രീകളെ ദൈവം കണ്ടു.
But it's a shameful thing.
എന്നാൽ അത് വളരെ ലജ്ജാകരമായ
കാര്യം. God's called men to be the leader.
ദൈവം പുരുഷന്മാരെ ആണ് നേതാക്കന്മാരായിട്ട് എല്ലാ കാലവും തിരഞ്ഞെടുത്തിരിക്കുന്നത്.
You know why God sent Israel to Babylon?
എന്തിനാണ് ഇസ്രായേലിനെ ദൈവം ബാബിലോണിലേക്ക് വിട്ടതെന്ന് അറിയാമോ?
Jeremiah tells us.
ജെറമിയാവ് നമ്മൾ അതിനെക്കുറിച്ച് നമ്മളോട് പറയുന്നു.
He was the prophet who tried to save Israel from going to Babylon.
ബാബിലോണിലേക്ക് പോകുന്നതിൽ നിന്നും ഇസ്രായേലിനെ രക്ഷിക്കുവാൻ ശ്രമിച്ച ഒരു പ്രവാചകനായിരുന്നു ജെറമിയാവ്.
He didn't succeed.
എന്നിട്ട് അവൻ താൻ അതിൽ വിജയിച്ചില്ല.
Jeremiah chapter 5.
ജെറമിയാവിന്റെ പുസ്തകം അഞ്ചാം അധ്യായം.
See, this is what God told Jeremiah.
ഇതാണ് ദൈവം ജെറമിയാവിനോട് പറഞ്ഞത്.
Verse 1.
അതിന്റെ ഒന്നാം വാക്യം.
Go through the streets of Jerusalem.
യെരുശലേമിന്റെ വീഥികളിൽ ചുറ്റി നടന്ന് അന്വേഷിക്കുക.
Look and take note.
അത് നോക്കുക.
And seek in our open squares.
അതിന്റെ വിശാല സ്ഥലങ്ങളിൽ തിരഞ്ഞറിയുക.
And see if you can find one man who does what is right, who seeks the truth.
സത്യം അന്വേഷിക്കുകയും ശരിയായ കാര്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു പുരുഷനെയെങ്കിലും അവിടെ കാണുവാൻ കഴിയുമോ എന്ന് നോക്കുക.
Not two.
രണ്ടല്ല, ഒരാളെ.
One.
ഒരാളെ.
I will pardon her.
അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമിക്കും.
Jeremiah went around looking, he couldn't find one.
ജെറമിയാവ് ചുറ്റി നടന്നു നോക്കി ഒരാളെ പോലും കണ്ടെത്താനായി.
God didn't say find 100 people.
ഒരു 100 പേരെ കണ്ടുപിടിക്കാൻ ഒന്നും അല്ല ജെറമിയാവിനോട് ദൈവം പറഞ്ഞു.
It's amazing what God can do through you, my brother, sister.
പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളിൽ നിങ്ങൾ ഓരോ വ്യക്തികളിൽ കൂടി ദൈവത്തിന് ചെയ്യുവാൻ കഴിയുന്നത് എത്ര അതിശയകരമായ കാര്യമാണ്.
You must determine in your life.
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു തീരുമാനം എടുക്കണം.
I decided that when I took baptism when I was 21.
21 വയസ്സുള്ളപ്പം വിശ്വാസ സ്നാനം ഏറ്റപ്പോൾ ഞാൻ അന്ന് തീരുമാനമെടുത്തതാണ്.
I was in the Navy and my ambition was to go right to the top.
ഞാൻ ആ സമയത്ത് നേവൽ ഉദ്യോഗത്തിലായിരുന്നു. അത് ആ നേവിയിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് എത്തണമെന്നുള്ളതായിരുന്നു അന്ന് എന്റെ ആഗ്രഹം.
And the Lord said, give it up.
ദൈവം എന്നോട് പറഞ്ഞു അത് ഉപേക്ഷിക്കുക.
And don't live for money.
പണത്തിന് വേണ്ടി ജീവിക്കരുത്.
Don't live for honor.
മാനത്തിന് വേണ്ടി ജീവിക്കരുത്.
Live to please me.
എന്നെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി മാത്രം ജീവിക്കുക.
I've got a plan for your life.
നിന്റെ ജീവിതത്തെ കുറിച്ച് എനിക്ക് ഒരു പദ്ധതിയുണ്ട്.
And that's much better than your plan.
അത് നീ ഉദ്ദേശിക്കുന്ന പദ്ധതിയേക്കാൾ എത്രയോ മഹത്തരമാണ്.
I was 21. I didn't know what that plan was.
അന്ന് എനിക്ക് വെറും 21 വയസ്സേ ഉള്ളൂ. ആ പദ്ധതി, ദൈവത്തിന്റെ പദ്ധതി എന്താണ് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു.
I didn't know that God would give me the gift to preach or call me to be a preacher.
പ്രസംഗിക്കാനുള്ള കഴിവ് ദൈവം തരുമെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു.
But I decided then.
എന്നാ ഞാൻ അന്ന് തീരുമാനമെടുത്തു.
I submit, Lord, I will never live for money.
ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ഒരിക്കലും പണത്തിന് വേണ്ടി ജീവിക്കില്ല.
I will live to please you.
ഞാൻ നിന്നെ പ്രസാദിപ്പിക്കാൻ വേണ്ടി മാത്രം
ജീവിക്കും. I don't care how many people I have to stand against. I will stand before you and please you.
എത്രയൊക്കെ ആൾക്കാരോട് നിനക്ക് വേണ്ടി എതിർക്കേണ്ടി വന്നാലും ഞാൻ അതിനു വേണ്ടി എതിർത്ത് നിൽക്കും.
And God has stood with me all these years.
ദൈവം എന്നോട് കൂടെ നീ ഈ വർഷങ്ങളിലെല്ലാം നിന്നു.
And I want to encourage all of you, my brothers and sisters, whatever your past failures may have been.
എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരെയും ഉത്സാഹിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിലെ പരാജയങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും.
One last verse.
അവസാനമായ ഒരു
Acts 17:30.
അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം.
God overlooks your times of ignorance, but now he's telling you to repent.
ദൈവം അറിയായ്മയുടെ കാലങ്ങളെ കണക്കിടാതെ എല്ലാവരും മനസാന്തരപ്പെടണമെന്ന് കാത്തിരിക്കുന്നു എന്നാണ് നാം വായിച്ചത്. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു.
Times of ignorance means you never knew perhaps till today how important it is for God to have one man, one woman to stand for him.
അറിയായ്മയുടെ കാലം എന്ന് പറഞ്ഞാൽ ഇന്നുവരെയും നിങ്ങൾ ഒരുപക്ഷേങ്കിലും ഒരു വ്യക്തിയെ കൊണ്ട് ദൈവത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടില്ല.
Today you heard it.
ഇന്ന് നിങ്ങൾ അത് കേട്ടു.
Think if there was no pure 19-year-old girl like Mary in Nazareth, think what a loss there would have been.
കർത്താവിന്റെ അമ്മയായ മറിയയെ പോലെ 19 വയസ്സുള്ള ആ ഒരു പെൺകുഞ്ഞ് അന്നില്ലായിരുന്നെങ്കിൽ ലോകത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു?
God would never have chosen some impure worldly type of girl to be the mother of his son.
ലോകമായത്തു നിറഞ്ഞ ശുദ്ധിയില്ലാത്ത ജീവിത രീതിയുള്ള ഒരു പെൺകുട്ടിയെ ഒരിക്കലും തന്റെ പുത്രന്റെ മാതാവായി തീരുവാൻ വേണ്ടി ദൈവം ഒരിക്കലും തിരഞ്ഞെടുക്കുകയില്ലായിരുന്നു.
I tell young girls, if you were in Nazareth in that first century, would God have chosen you?
ഞാൻ ഈ പെൺകുട്ടികളോട് പറയാറുണ്ട്, യൗവനക്കാരായ പെൺകുട്ടികൾ പറയാറുണ്ട്, അന്ന് നിങ്ങൾ അന്ന് നാസറത്തിലായിരുന്നെങ്കിൽ ദൈവം നിങ്ങളെ തന്റെ പുത്രന്റെ മാതാവാകുവാൻ
തിരഞ്ഞെടുക്കുമായിരുന്നു.
അതെ, ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കുക.
ഓ, യു ആർ നോട്ട് ഇൻ നാസറത്ത്, യു ആർ ലിവിംഗ് നൗ ഇൻ,
നിങ്ങൾ ഒരു പക്ഷേ നാസറത്തിലല്ലായിരിക്കാം ഇന്ന് നിങ്ങൾ ഈ തലമുറയിൽ ജീവിക്കുന്നവരാണ്.
ഇൻ ദിസ് ഏജ് ഗോഡ് വാണ്ട്സ് ടു പ്രൊഡ്യൂസ് ജീസസ് ഇൻ യുവർ ലൈഫ്.
എന്നാൽ ഈ തലമുറയിൽ, ഈ പ്രായത്തിൽ നിങ്ങളുടെ ജീവിതത്തിലൂടെ യേശുവിനെ ഉരുവാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു.
ബി എ മാൻ ഓഫ് ഗോഡ്, ബി എ വുമൻ ഓഫ് ഗോഡ്.
ദൈവത്തിന്റെ ഒരു മനുഷ്യനായി, ദൈവത്തിന്റെ ഒരു സ്ത്രീയായി തീരുക.
വാക്ക് ഇൻ ഹ്യൂമിലിറ്റി.
എളിമയിൽ ദൈവത്തെ പിൻപറ്റുക.
ഡോണ്ട് സീക്ക് ഫോർ നെയിം ഓർ ഫെയിം ഓർ മണി ഓർ എനിതിങ്.
പണമോ പ്രതാപമോ പദവിയോ മാനമോ ഒന്നും അന്വേഷിക്കുക.
ഏൺ യുവർ ലിവിംഗ്, ബി ഹാപ്പി വിത്ത് വാട്ട് എവർ ഗോഡ് ഗിവ്സ് യു.
നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് തന്നതിൽ സംതൃപ്തരായി.
ഇഫ് ഹി ഗിവ്സ് യു ലിറ്റിൽ, പ്രൈസ് ദി ലോർഡ്. ഇഫ് ഹി ഗിവ്സ് യു മച്ച്, പ്രൈസ് ദി ലോർഡ്.
ദൈവം നിങ്ങൾക്ക് കുറച്ച് തന്നാലും ദൈവത്തെ സ്തുതിക്കാം, അധികം തന്നാലും ദൈവത്തെ സ്തുതിക്കാം.
ബട്ട് ഡോണ്ട് കൗണ്ട് യുവർ കാമൽസ് ആൻഡ് ഷീപ്പ്. സീ ഇഫ് യു റെവറൻസ് ഗോഡ് ആൻഡ് ടേൺ അവേ ഫ്രം ഈവിൽ.
അതെ, നിങ്ങളുടെ സമ്പത്ത് എത്രയാണ്, നിങ്ങൾക്ക് ആടുകളും മാടുകളും ഒട്ടകങ്ങളും ഒക്കെ എത്രയാണെന്നുള്ള അല്ല നോക്കേണ്ടത്. നിങ്ങൾക്ക് ദൈവഭയമുണ്ടോ, നിങ്ങൾ നിഷ്കളങ്കതയിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചാണോ ജീവിക്കുന്നത്.
See if God can boast about you to say that.
അതെ, പിശാചിനോട് നിങ്ങളെ കാണിച്ചിട്ട് പ്രശംസിക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്.
This is CFC's vision.
ഇതാണ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ചിന്റെ വിഷൻ.
Let's pray.
നമുക്ക് പ്രാർത്ഥിക്കാം.
Heavenly Father,
സ്വർഗീയതാവേ,
please help us to be true to what you have called us to.
കഥാവി, നീ ഞങ്ങളെ വിളിച്ച വിളിക്ക് വിളിയോടെ സത്യസന്ധരായി ജീവിപ്പാൻ ഞങ്ങളെ
സഹായിക്ക്. Give us grace to be faithful until the end.
അവസാനം വരെ വിശ്വസ്തരായിരിക്കാൻ ആവശ്യമായിരിക്കുന്ന കൃപ തരണമേ.
Pray in Jesus' name.
യേശുവിന്റെ നാമത്തിൽ പിതാവേ.
ആമേൻ.